ഡോക്ടറുടെ അടുക്കൽ പോയാൽ അദ്ദേഹം ആദ്യം ചെയ്യുന്നത് ചില ടെസ്റ്റുകൾ നടത്താൻ പറയും, സ്കാൻ ചെയ്യാൻ പറയും. സ്കാൻ റിപ്പോർട്ട് കണ്ടതിന് ശേഷം പറയും നമ്മുടെ സ്ഥിതി എത്ര മോശമാണെന്ന്. എന്നാൽ വിദഗ്ധനായ അനുഭവ പരിജ്ഞാനമുള്ള ഒരു ഡോക്ടറാണെങ്കിൽ അദ്ദേഹം രോഗത്തിന്റെ കാഠിന്യത്തെ കുറിച്ച് പറഞ്ഞ് നിർത്തിക്കളയുകയല്ല, പറയും ഇതിന് ചികിത്സയുണ്ട്, പൂർണ്ണമായും സുഖമാകും.
What is the difference between a good hospital and a bad hospital?
ഒരു നല്ല ആശുപത്രിയും ഒരു മോശമായ ആശുപത്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
I see it like this.
ഞാൻ ഇങ്ങനെയാണ് അതിനെ കാണുന്നത്.
A bad hospital will say, this is a difficult case, take him somewhere else.
വേണ്ടവണ്ണം വിദഗ്ധരായ ഡോക്ടർമാരില്ലാത്ത, വേണ്ടവണ്ണം ഉപകരണങ്ങളില്ലാത്ത മോശപ്പെട്ട ഒരു ആശുപത്രിയാണെങ്കിൽ നമ്മൾ ഗുരുതരമായ രോഗമായി ചെന്നു കഴിഞ്ഞാൽ പറയും, ക്ഷമിക്കണം, ഇവിടെ ഇത് വിഷമമുള്ള കേസാണ്, മെഡിക്കൽ കോളേജിലോ വല്ലതും നല്ല ആശുപത്രിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോകും.
We don't want him to die here.
കാരണം ഇവിടെ നീ മരിക്കുന്നത് ഞങ്ങളുടെ പേരിന് കേടുണ്ടാക്കും.
A good hospital will say, bring us your worst cases, we can handle them all.
ഒരു നല്ല ആശുപത്രി വാക്കും ഭാഷണവും കൂടാതെ എപ്പോഴും സമൂഹത്തിന് നൽകുന്ന സന്ദേശം, എത്ര ഗുരുതരമായ രോഗാവസ്ഥ ആയിക്കൊള്ളട്ടെ, എത്ര കഠിൻ രോഗമായിക്കൊള്ളട്ടെ, രോഗികളെ കൊണ്ടുവരിക, അവർക്കിവിടെ സൗഖ്യമുണ്ട്.
What is the difference between a good church and a bad church?
ഒരു നല്ല സഭയും ഒരു മോശം സഭയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
The bad church will say, bring us some good people here, because we can't handle bad people in this church.
ഒരു മോശമായ ബലഹീനമായ സഭ പറയും, ദയവ് ചെയ്ത് അസുഖം കൂടുതലുള്ള ആരെ ഇവിടെ കൊണ്ടുവരല്ലേ, നല്ല മനുഷ്യരെ മാത്രം ഇങ്ങോട്ട് വിട്ടാൽ മതി, കാരണം മറ്റവരെ കൈകാര്യം ചെയ്യാൻ കുറച്ച്
വിഷമം.
എന്നാൽ യേശു പറഞ്ഞത്, രോഗികളെ എന്റെ അടുക്കൽ കൊണ്ടുവരിക, പാപികളെ, കൊടുംപാപികളെ എന്റെ അടുക്കൽ കൊണ്ടുവരിക,
ക്രിമിനൽസ് ഹു ആർ ഫിറ്റ് ഫോർ ക്രൂസിഫിക്ഷൻ,
ക്രൂശീകരണത്തിന് മാത്രം യോഗ്യരായിരിക്കുന്ന കുറ്റവാളികളെ എന്റെ അടുക്കൽ വരുവാൻ വിടുക,
പ്രോസ്റ്റിറ്റ്യൂട്സ് ഹു ആർ ദി മോസ്റ്റ് വെൽ നോൺ പ്രോസ്റ്റിറ്റ്യൂട്സ് ഇൻ ദി സിറ്റി,
പട്ടണത്തിലെ അറിയപ്പെടുന്ന വേശ്യമാര് എന്റെ അടുക്കൽ വരട്ടെ,
people with 2000 demons, bring them here,
2000 ഭൂതങ്ങളുള്ള വ്യക്തിയാണോ പ്രശ്നക്കാരനെ, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക.
I want to be in a church like that.
അങ്ങനെയുള്ള ഒരു സഭയിൽ, അങ്ങനെ ഒരു ആഹ്വാനം നൽകാൻ കഴിയുന്ന ഒരു സഭയിൽ ആയിരിക്കണം എന്നുള്ളതാണ് എന്റെ വലിയ സ്വപ്നം.
Not where people come with 2000 demons and remain with 2000 demons, not such a church.
2000 ഭൂതം ബാധിച്ച ആളുകൾ വന്നിട്ട് വളരെ ശാന്തമായി സ്വസ്ഥമായി അവർ ആ 2000 ഭൂതങ്ങളുമായി തുടരുന്ന ഒരു സഭയല്ല.
But when they are delivered from those 2000 demons,
ഈ 2000 ഭൂതങ്ങൾ ബാധിച്ചവർ വിടുവിക്കപ്പെടണം, അവർ സ്വതന്ത്രരാകണം.
And where the worst sinners will find compassion.
ഏറ്റവും വലിയ അരിഷ്ട പാപികളെ ദൈവത്തിന്റെ മനസ്സലിവ് സ്പർശിക്കുന്ന ഒരിടത്തേക്കാണ് ഞാൻ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നത്.
Not where their sin will be tolerated.
അവരുടെ പാപത്തിന് നേരെ കണ്ണടയ്ക്കപ്പെടുന്ന, പാപത്തെ താലോലിക്കുന്ന ഒരിടമല്ല ദൈവത്തിന്റെ സഭ.
A good hospital is not one who that tolerates sickness, it heals sick.
ഒരു നല്ല ആശുപത്രിയുടെ ലക്ഷണം എന്താണ്? കഠിനമായ ഗുരുതരമായ രോഗമാണ് ഇരുന്നോട്ട് അങ്ങനെയൊക്കെയാ എന്ന് പറഞ്ഞിരിക്കുന്നതല്ല, അവിടെ രോഗത്തിന് സൗഖ്യമുണ്ടാകാനുള്ള ചികിത്സകളാണ് നൽകുന്നത്.
There is no hospital in the world that can say we can handle any sickness.
ലോകത്തിലുള്ള ഒരു ആശുപത്രിയുമില്ല, ഏതുവിധ രോഗവുമായിക്കോട്ടെ, ഏത് കഠിനാവസ്ഥയിലാണെങ്കിലും സൗഖ്യമാക്കാമെന്ന് അവകാശപ്പെടാൻ ആർക്കും കഴിയില്ല.
No hospital in the world that will say nobody will die here.
ഈ ഹോസ്പിറ്റലിൽ വരുന്ന ഒരു ഒറ്റ രോഗി പോലും മരിക്കയില്ല എന്ന് ഒരു അവകാശവാദം നടത്തുവാൻ കഴിയുന്ന ഒരു ആശുപത്രിയും ലോകത്തിലില്ല.
But spiritually, that's what Jesus was.
എന്നാൽ ആത്മീകമായ കാര്യത്തിലേക്ക് വരുമ്പോൾ യേശു പറഞ്ഞ വാക്കുകളുടെ അർത്ഥം ഇതാണ്, എന്റെ അടുക്കൽ വരുന്നവൻ ആരും മരിക്കയില്ല.
Nobody could die who came to Jesus.
യേശുവിന്റെ അടുക്കൽ വന്ന ഒരു വ്യക്തിക്കും ആത്മീക മരണം സാധ്യമല്ല.
Everyone who accepted the treatment that Jesus gave.
യേശുവിന്റെ അടുക്കൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അവൻ നിർദ്ദേശിക്കുന്ന ചികിത്സ, പ്രതിവിധി, ഹൃദയപൂർവ്വം ഏറ്റെടുത്ത് അതിന് വിധേയരാകുന്നവർ 100% സൗഖ്യമാകും.
Would be healed completely.
അവർ മുഴുവനായും സൗഖ്യമാകും, ഉറപ്പാണ്.
You know, Elisha told Naaman, go and dip yourself 7 times in the river Jordan.
ആരാം സേനാനായകനായിരുന്ന നയമാനോട് എലീശ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, യോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങണം.
Jordan was a dirty river.
കലക്കവെള്ളം നിറഞ്ഞ വൃത്തിഹീനമായിരിക്കുന്ന ഒരു നദിയായിരുന്നു ആ സമയത്തും യോർദാൻ.
And he said, why the rivers in Syria are cleaner than this? This man is telling me, he doesn't even come out, he sends his servant to come and tell me.
Suriyile nadigalaya Abaneyum Parpparum okke Yordane kaalum edrayo telivellamulladana enikku avada mungiyal pore ivada vanna ee kalakkavellathil mungano.
There was no healing power in Jordan river.
യോർദാൻ നദിയിലെ വെള്ളത്തിന് സൗഖ്യദായക ശക്തിയൊന്നുമില്ല.
മെനി അതർ ലെപ്പേഴ്സ് ഹു വെന്റ് ആൻഡ് ഡിപ്പ് ദേർ ഡിഡ്ന്റ് ഗെറ്റ് ഹീൽഡ്.
നയമാനെ പോലെ കുഷ്ഠരോഗികളായ എത്ര പേര് ഈ നദിയിൽ നിത്യേന മുങ്ങി കുളിക്കുന്നുണ്ടാകും, അവരാരും സൗഖ്യമായില്ലല്ലോ.
ഇറ്റ് വാസ് ഹിസ് ഹ്യൂമിലിറ്റി ദാറ്റ് ഹീൽഡ്.
നയമാന്റെ സൗഖ്യത്തിന്റെ രഹസ്യം പ്രവാചകന്റെ ദൈവപുരുഷന്റെ വാക്കുകൾ അനുസരിച്ച് അതിന് കീഴ്പ്പെടുവാനുള്ള താഴ്മയുള്ള മനസ്സായിരുന്നു.
ആൻഡ് ഇറ്റ് ഈസ് യുവർ ഹ്യൂമിലിറ്റി ദാറ്റ് ഹീൽ യു.
ഞാൻ നിങ്ങളോടും പറയട്ടെ, നിങ്ങൾ ഏത് തരത്തിലുള്ള ആത്മീയമോ ശാരീരികമായ രോഗത്തിന്റെ അവസ്ഥയിലായിക്കൊള്ളട്ടെ, നിങ്ങളുടെ താഴ്മയുള്ള ഹൃദയമാണ് നിങ്ങൾക്ക് സൗഖ്യം നൽകുവാൻ പോകുന്നത്.
God gives his grace to the humble.
അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ദൈവം താഴ്മയുള്ളവർക്കാണ് തന്റെ കൃപ ചൊരിഞ്ഞ് നൽകുന്നത്.
You know, in Bangalore, Bangalore is a city of ups and downs.
ബാംഗ്ലൂർ പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഉയർച്ചയുടെയും താഴ്ചയുടെയും പടികളിലൂടെ അത് കടന്നു പോകുന്ന ഒരു പട്ടണമാണ്.
And the water supply comes from the corporation.
അവിടെയുള്ള മുനിസിപ്പൽ കോർപ്പറേഷൻ നൽകുന്ന ശുദ്ധജലമാണ് അവിടെയുള്ള ബാംഗ്ലൂർ നിവാസികളുടെ ആധാരം.
Some days they turn off the supply or reduce it.
ചില
ദിവസങ്ങളിൽ not enough water.
ചില ദിവസങ്ങളിൽ വെള്ളത്തിന്റെ അളവ് കുറയുന്ന സമയത്ത് അവർ ചില മണിക്കൂറുകളിലേക്ക് പൂർണ്ണമായും വെള്ളം നൽകാതിരിക്കുകയോ വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുകയോ
ചെയ്യാറുണ്ട്.
ചില സമയങ്ങളിൽ ഒരു ദിവസം മുഴുവനും വെള്ളം ഇല്ലാത്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ രണ്ട് ദിവസം ആ അവസ്ഥ തുടരും.
But some other brother somewhere living somewhere else says, brother Zach, I get water all the time, 24 hours.
എന്നാൽ പട്ടണത്തിന്റെ മറ്റേതെങ്കിലും ഭാഗങ്ങളിൽ താമസിക്കുന്ന ചില സഹോദരന്മാർ ചിലപ്പോൾ പറയാറുണ്ട്, സഹോദരൻ എന്താ പറഞ്ഞ, രണ്ടു ദിവസമായിട്ട് വെള്ളമില്ലെന്നോ. ഞാൻ താമസിക്കുന്ന വീട്ടില് ഒരു കുഴപ്പമില്ലല്ലോ, മുഴുവൻ സമയം വെള്ളമുണ്ട്. ആ സഹോദരനെ ഈ മുഴുവൻ സമയം 24 മണിക്കൂറും വെള്ളം
കിട്ടുന്ന
അവന്റെ വീട്ടിലെ പൈപ്പ് കുറച്ചുകൂടെ കനമുള്ള പൈപ്പായതുകൊണ്ടാണോ?
സെയിം സൈസ് ഹാഫ് ഇഞ്ച് പൈപ്പ്.
എന്റെ വീട്ടിലിട്ടിരിക്കുന്ന 1/2 ഇഞ്ച് പൈപ്പ് തന്നെയാണ് അവന്റെ
വീട്ടിലിട്ടിരിക്കുന്നത്.
അവന്റെ വീട്ടില് തടസ്സമില്ലാതെ വെള്ളം കിട്ടുന്നതിന്റെ രഹസ്യം നിങ്ങളിപ്പോ മനസ്സിലാക്കി കാണും. അവന്റെ വീട് പട്ടണത്തിലെ കുറച്ചുകൂടെ താണ പ്രദേശത്താണ്.
വി ആർ അൺഫോർച്ചുനേറ്റ്ലി ഇൻ എ ലിറ്റിൽ ഹയർ പാർട്ട്.
നിർഭാഗ്യവശാൽ ഞാൻ വീട് വെച്ചിരിക്കുന്നത് എന്റെ വീട് കുറച്ച് ഉയർന്ന സ്ഥലത്തായി.
നോ മാറ്റർ ഹൗ മച്ച് വി പ്രേ, വാട്ടർ ഫ്ലോസ് ടു ദ ലോവസ്റ്റ് പാർട്ട്.
എന്തുമാത്രം ശക്തമായിട്ട് വേണേ ഉപസിച്ച് ഞങ്ങൾ അങ്ങ് കുടുംബമായി പ്രാർത്ഥിച്ചാലും മുനിസിപ്പാലിറ്റിയിലെ വെള്ളം താണ സ്ഥലത്തെ ഒഴുകത്തുള്ളൂ.
What a lesson spiritually.
ആത്മീയമായി എത്ര വിലപ്പെട്ട പാഠമാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്.
No matter how much you pray and fast, God gives his grace to the humble.
നിങ്ങൾ എത്രയധികം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താലും സ്വർഗത്തിലെ ദൈവം തന്റെ കൃപ താഴ്മയുള്ളവർക്ക്.
While you are dry, some other brother is always fresh.
നിങ്ങൾ വെള്ളമില്ലാതെ ആത്മീയമായി ഉണങ്ങി വരണ്ടിരിക്കുമ്പോൾ നിന്നോടൊപ്പം സഭയിലുള്ള മറ്റു ചില സഹോദരങ്ങൾ സഹോദരിമാർ ആത്മീയമായി കുളിർമയുടെ അനുഭവത്തിലായിരിക്കും.
Not because he doesn't have difficulties and problems in his life.
ആ സഹോദരനോ സഹോദരിക്കോ അവന്റെ ജീവിതത്തിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല.
It's not because he has no sicknesses among his little children.
തന്റെ മക്കൾക്കോ തന്റെ കുടുംബാംഗങ്ങൾക്കോ രോഗമില്ലാത്തതുകൊണ്ടുമല്ല.
He probably has more than you.
ഒരുപക്ഷെ നീ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകളെക്കാൾ അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സഹോദരനായിരിക്കും.
But he is receiving grace.
എന്നാൽ അവന് ദൈവത്തിൽ നിന്നും കൃപ
ലഭ്യമായിരുന്നു.
എല്ലാ ജീവിത സാഹചര്യങ്ങളിലും അവൻ ജയാളിയായി നിൽക്കുന്നു ദൈവത്തിന്റെ കൃപയാൽ.
But he sits in the same church as you, listening to the same message.
നീ ആയിരിക്കുന്ന അതേ സഭയിൽ അവനും ആയിരിക്കുന്നു, നീ കേൾക്കുന്ന അതേ സന്ദേശങ്ങളാണ് അവനും കേൾക്കുന്നത്.
But he humbles himself.
എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് മുൻപാകെ വിറയ്ക്കുന്നവനായി തന്നെ തന്നെ താഴ്ത്തുന്ന ആ സഹോദരൻ സഹോദരിയും കൃപയുടെ കീഴിലാണ്.
He doesn't go around examining what other people are wearing, what shoes they are wearing.
ആ വ്യക്തി ദൈവത്തിന്റെ സഭയിൽ വരുമ്പോഴും അവന്റെ അന്വേഷണം ആളുകൾ ധരിക്കുന്ന വസ്ത്രം, പുതിയ ബ്രാൻഡ് ഷൂ ആണോ ഈ സഹോദരൻ ഇട്ടിരിക്കുന്നത്,
what type of house is that person building,
ഇപ്പൊ സഹോദരൻ പണിതുകൊണ്ടിരിക്കുന്ന വീടിന്റെ എസ്റ്റിമേറ്റ് എന്താകും, അതിനകത്ത് തറയോട് എന്താണ്, ഇതൊന്നുമല്ല.
He's not interested in all that.
ഇങ്ങനെയുള്ള കാര്യങ്ങളില് ഈ പറഞ്ഞ പോലെയുള്ള സഹോദരങ്ങളുടെ താല്പര്യമേ ഇല്ല.
He does not walk into a house and begin to judge why he this person is living in this type of house.
ഏതെങ്കിലും ഒരു വീട്ടിലെ സഹോദരന്റെയോ മറ്റൊരാളുടെ വീട് സന്ദർശിക്കാൻ പോകുന്ന സമയത്ത് ഇത്രമാത്രം പണത്തിലുള്ള ഒരു വീട്ടിൽ താമസിക്കുവാൻ ഇവനെങ്ങനെ ധൈര്യം വന്നു എന്നുള്ള വിധിക്കുന്ന ചിന്തകളൊന്നും അല്ല അവന്റെ
മനസ്സിൽ. He doesn't look at somebody's car and says, why has he bought a new car?
ഒരു പുതിയ കാറ് വാങ്ങിച്ചുകൊണ്ട് സഭയിൽ വരുന്ന ഒരാളിന്റെ കാറ് നോക്കിയതിന് ശേഷം, ആഹാ, 6 മാസം കുടുംബം വീതം കാറ് മാറ്റിക്കൊണ്ടിരിക്കുക, എന്തോ ഒരു ആത്മീയത എന്നൊന്നുമല്ല അവൻ പറയുന്നത്.
He's a humble person who's minding his own business.
സ്വന്ത കാര്യം മാത്രം നോക്കി പല കാര്യത്തിൽ തലയിടാത്ത താഴ്മയുള്ള ഒരു സഹോദരനാണ് ആത്മീയമായി വളരുന്നത്.
Are you surprised that he's always fresh?
അങ്ങനെയുള്ള ഒരു സഹോദരൻ എപ്പോഴും ആത്മീയമായി അവന് അവന് വളരെ ഉന്മേഷമുള്ളതിനായി സന്തോഷിക്കുന്നതിൽ അത്ഭുതമുണ്ടോ? എല്ലായ്പ്പോഴും ജയാളിയായിട്ടും എല്ലായ്പ്പോഴും സന്തോഷമുള്ളതിനായും അവനെ കാണുമ്പോൾ നിങ്ങൾ
അത്ഭുതപ്പെടുന്നു.
അവന്റെ സന്തോഷത്തിന്റെയും അവന്റെ അവന്റെ തന്ത്രത്തിന്റെയും പുറകിൽ ഒരു രഹസ്യമുണ്ട്.
വാട്ടർ ഓൾവേസ് ഫ്ലോസ് ടു ദി ലോവസ്റ്റ് പ്ലേസ്.
വെള്ളം എപ്പോഴും താണ തലത്തിലേക്ക് ഒഴുകുകയുള്ളൂ, താണ നിലത്തെ നീര്.
നോട്ട് ടു ദോസ് ഹു ഫാസ്റ്റ് ആൻഡ് പ്രേ ദി മോസ്റ്റ്.
ഏറ്റവും അധികം പ്രാർത്ഥിക്കുകയും ഉപസിക്കുകയും ചെയ്യുന്നവരിലേക്കല്ല ദൈവരൂപ അധികം പകരപ്പെടുന്നത്.
ദോസു ഹംബിൾ ദംസെൽവ്സ്,
തങ്ങളെ തന്നെ ആര് താഴ്ത്തുമോ അവരുടെ ജീവിതത്തിലേക്കാണ് ദൈവം തന്റെ കൃപ പകരുന്നത്.
മെനി ഇയേഴ്സ് അഗോ വെൻ ഐ ബിഗാൻ ടു സീക്ക് ഗോഡ് ഫോർ ദി സ്പിരിച്വൽ ലൈഫ്,
വർഷങ്ങൾക്ക് മുമ്പേ ആത്മനിറവുള്ള ഒരു ജീവിതത്തിനായി ഞാൻ കർത്താവിന്റെ മുൻപാകെ പ്രാർത്ഥിക്കുകയും അന്വേഷിക്കുകയും ചെയ്ത സമയം,
ഐ റെഡ് ദി ടെസ്റ്റിമണീസ് ഓഫ് ഫ്യൂ സെയിന്റ്സ് ഹു കം ടു എ വണ്ടർഫുൾ ലൈഫ്.
അത്ഭുതകരമായിരിക്കുന്ന ആത്മനിറവിന്റെ ശക്തിയുടെ ജീവിതത്തിലേക്ക് നടത്തപ്പെട്ട ദൈവത്തിന്റെ ചില വിശുദ്ധന്മാരുടെ അനുഭവങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു.
ഐ റീഡ് ബുക്സ് അബൌട്ട് ദം.
അവരെക്കുറിച്ചുള്ളതായിരിക്കുന്ന അനുഭവ ചരിത്രങ്ങൾ ഞാൻ വായിച്ചിരുന്നു.
ആൻഡ് ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദം വർ ഡെഡ് പീപ്പിൾ.
അങ്ങനെയുള്ളവരാരും ഞാൻ ഇത് വായിക്കുന്ന സമയത്ത് ജീവനോടെ ഉണ്ടായിരുന്നില്ല.
വാട്ട് യു ആർ റീഡിംഗ് അബൌട്ട് ദീസ് പീപ്പിൾ, ഐ കാൻ്റ് മീറ്റ് എനി അദർ.
അങ്ങനെയുള്ള ആരെയും നേരിട്ടൊന്ന് കാണുവാനോ അവരുടെ കൂട്ടായ്മയോ അനുഭവമോ
പങ്കിടാനോ.
എന്നാൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എനിക്കിപ്പോൾ ഇല്ലാത്ത എന്തോ ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക്
വ്യക്തമായിരുന്നു.
അവരുടെ ജീവിതത്തെ സമൂലം വ്യത്യാസപ്പെടുത്തിയ, അടിസ്ഥാനപരമായി മാറ്റിയ ഒരു ദൈവിക ദർശനവും കൂട്ടായ്മയും അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ചു.
ഐ വോണ്ടഡ് ഇറ്റ്.
എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതാണ്.
യു നോ, ഐ ഹേർഡ് മെനി വണ്ടർഫുൾ പ്രീച്ചേഴ്സ്.
വളരെ വളരെ മിടുക്കന്മാരായ പല പ്രസംഗങ്ങളെയും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു.
ഗോഡ് ഈസ് മൈ വിറ്റ്നസ്, ഐ നെവർ വോണ്ടഡ് ടു പ്രീച്ച് ലൈക് എനി അദർ.
അങ്ങനെ പ്രസിദ്ധരായിരിക്കുന്ന പല പ്രസംഗരെയും പോലെ ഒരു അറിയപ്പെടുന്ന പ്രസംഗനാകുവാൻ ഞാൻ ഒരു കാലത്തും ആഗ്രഹിച്ചു.
ഐ ഹേർഡ് ഓഫ് പീപ്പിൾ ഹു ഹാഡ് ലാർജ് ചർച്ചസ്, 6,000-8,000 പീപ്പിൾ.
6,000-7,000-8,000 ഒക്കെ അംഗസംഖ്യയുള്ളതായിരിക്കുന്ന വലിയ മെഗാ ചർച്ചുകളുടെ ശുശ്രൂഷകന്മാരെ കുറിച്ച്
കേട്ടിട്ടുണ്ട്.
അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു സഭ ഒരു കാലത്തും എന്റെ വിദൂര സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല.
When I read of a man who had learned the secret of the Christ life,
ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു ജീവിതത്തിന്റെ രഹസ്യം മനസ്സിലാക്കിയ ഒരു വ്യക്തിയെക്കുറിച്ച്, രണ്ടുപേരെ കുറിച്ച് ഞാൻ വായിക്കുമ്പോൾ, ഞാൻ കർത്താവിനോട് ആ സമയത്ത് പറയാറുണ്ടായിരുന്നു, അതുപോലെ ഒരു ജീവിതമാണ് എനിക്കും വേണ്ടത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ തേങ്ങല് പ്രാർത്ഥന എന്താണ്? നിങ്ങളെ ബഹുമാനിക്കുന്ന വിലമതിക്കുന്ന ആരെയും കുറിച്ച് നിങ്ങൾ അതുപോലെ നിങ്ങൾ പ്രസംഗിക്കണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? മനുഷ്യരുടെ മുമ്പാകെ ലഭിക്കുന്ന മാനത്തിനു വേണ്ടിയല്ലേ നിങ്ങൾ അങ്ങനെയുള്ള ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുള്ളത്?
Or do you want the life that somebody has?
നിങ്ങൾ ബഹുമാനിക്കുന്ന, നിങ്ങൾ വിലമതിക്കുന്ന ഒരു സഹോദരന്റെ സഹോദരിയുടെ അവൻ അനുഭവിക്കുന്ന ദൈവിക ജീവനാണോ നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്?
There is a reason why he has that life.
അങ്ങനെ ഒരു ജീവിതം ആ പ്രത്യേക സഹോദരന് ഉള്ളതിനൊരു കാരണം.
Water flows to the lowest place.
ഞാനത് നേരത്തെ സൂചിപ്പിച്ചു, താണ നിലത്തെ നീരോടുകയുള്ളൂ, വെള്ളം എപ്പോഴും താഴ്മയോട്
താഴ്ചയുള്ളൂ.
നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ എന്താണെന്നുള്ളത് ഈ വെള്ളത്തിന്റെ ഒഴുക്കിന്
തടസ്സമല്ല.
തന്റെ ജഡത്തിലുള്ള ശൂലം എന്തായിരുന്നു എന്ന് പൗലോസ് വ്യക്തമായിട്ട് വചനത്തിൽ എഴുതാതിരുന്നത് കൊണ്ട് ഞാൻ പലപ്പോഴും സന്തോഷിച്ചിട്ടുണ്ട്. കാരണം
സോ ദാറ്റ് യു കാൻ അപ്ലൈ ഇറ്റ് വാട്ട് എവർ ഇസ് യുവർ തോൺ ഇൻ ദ ഫ്ലഷ്.
വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കുത്തിക്കൊണ്ടിരിക്കുന്ന മുള്ള എന്ത് തന്നെയാണെന്ന് ഒരിക്കലും നിങ്ങൾക്ക് പൗലോസിനെ പോലെ ദൈവരൂപ ലഭ്യമാണ്.
ഹീ സെഡ് ഐ ആം മോർ ദാൻ എ കോൺക്വറർ.
ആ പൗലോസ് ആണ് ജഡത്തിൽ നിരന്തരമായി തന്നെ കുത്തിക്കൊണ്ടിരുന്ന ആ ശൂലം ഇരിക്കുമ്പോൾ അവൻ പറയുന്ന സാക്ഷ്യം കേൾക്കാൻ ഞാൻ ജയാളികളെക്കാൾ.
God did not remove that thorn in his flesh.
തന്റെ ജഡത്തിലുള്ളതായ ആ ശൂലം ദൈവം മാറ്റുകയില്ല എന്ന്.
But he was more than a conqueror.
ആ ശൂലം ഇരിക്കുമ്പോൾ തന്നെ അവൻ പറയുകയാണ്, ഞാൻ ക്രിസ്തു യേശുവിൽ ജയാളിയാണ്.
It may have been a sickness.
ഒരുപക്ഷെ അത് രോഗമായിരിക്കാം.
It may have been some Jew who was hounding him everywhere, persecuting.
തന്റെ ശുശ്രൂഷ രംഗത്ത് തന്നെ പിന്തുടർന്ന് തന്റെ പ്രാണന് വേണ്ടി വേട്ടയാടുന്ന ഏതെങ്കിലും ഒരു മതഭക്തനായിരിക്കുന്ന യഹൂദനായിരിക്കും. എന്ത് തരത്തിലാണെന്ന് വരികിലും രാപ്പകലില്ലാതെ തന്നെ അലട്ടിക്കൊണ്ടിരുന്ന ജഡത്തിലെ ഒരു ശൂല.
വാട്ട് ഇസ് യുവർ തോട്ട് ഇൻ ദ ഫ്ലഷ്?
നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായി അങ്ങനെ എന്തെങ്കിലും ശൂലം നിങ്ങൾക്കുള്ളതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
മേ ബി എ ഡിഫിക്കൽട്ട് വൈഫ് ഹൂസ് പോക്കിംഗ് യു ഓൾ ദ ടൈം.
നിരന്തരമായി നിന്നെ ഇങ്ങനെ കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട ഭാര്യയാകാം അത്.
Or a husband who is poking you all the time.
മറിച്ചുമാകാം അങ്ങനെ സ്നേഹനിധിയായി നിന്നെ നിരന്തരം കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു
ഭർത്താവാണ്,
അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു
പ്രതിസന്ധിയാകാം,
ഇതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമാകാം, നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ നിരന്തരമായി നിങ്ങൾക്ക് വേദനയുണ്ടാക്കുന്ന ഒരു മുള്ള, എന്നാൽ ആ സാഹചര്യത്തിലും നിങ്ങൾക്ക് എപ്പോഴും ജയിക്കുന്ന
വ്യക്തിയായിരിക്കും.
അതിന്റെ രഹസ്യം എന്താണെന്നറിയാമോ? പൗലോസിനോട് പറഞ്ഞ യേശു നിങ്ങളോടും പറയാൻ ആഗ്രഹിക്കുന്നു, എന്റെ കൃപ നിനക്ക്
മതിയായതാണ്.
നിന്റെ ജീവിതത്തിൽ നീ വഹിക്കുന്ന മുള്ള, നിന്റെ സാഹചര്യം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നിന്നെ എല്ലായ്പ്പോഴും ജയത്തിൽ നടത്തുവാൻ എന്റെ കൃപ മതിയായതാണ്.
There are many great saints, you have read of their writings and being blessed by them.
അനേക വിശുദ്ധന്മാരെ കുറിച്ച് നിങ്ങൾക്ക് ഓർക്കുവാൻ കഴിയും, അവരുടെ സന്ദേശങ്ങൾ, അവരുടെ എഴുത്തുകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്.
Some great saints have written wonderful books in the last 100 years.
കഴിഞ്ഞ 100 വർഷങ്ങൾ ഒരു ശതാബ്ദത്തിനുള്ളിൽ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന അനേക ക്രിസ്തീയ എഴുത്തുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്.
If you knew something of their private life,
അങ്ങനെ നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുള്ള ദൈവദാസന്മാർ, ദാസിമാർ, അവരുടെ രഹസ്യ ജീവിതത്തിന്റെ വിശദാംശങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ,
you would see that they had some thorn in the flesh.
എല്ലാം ജീവിതത്തിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട എല്ലാവരുടെയും ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ളതായിരിക്കുന്ന മുള്ളുകൾ അവരെ നിരന്തരം വേദനിപ്പിച്ചുകൊണ്ടിരുന്നു.
There's a man who lived in the last century, at least 2 or 3 people I know.
എന്റെ ഓർമ്മയിൽ വരുന്ന 2-3 പേരെങ്കിലും ഉണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അമേരിക്കയിലും ഇംഗ്ലണ്ടിലുമായിട്ട്
ജീവിച്ചിരുന്നു.
വളരെ അനുഗ്രഹീതമായ ആത്മീയ അനുഗ്രഹം നൽകുന്ന ഗ്രന്ഥങ്ങൾ രചിപ്പാൻ ദൈവം അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അനുഗ്രഹീതമായിരിക്കുന്ന സഭകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ദൈവം അവർ ഉപയോഗിച്ചിട്ടുണ്ട്.
They had very difficult wives.
വളരെ വളരെ വിഷമം പിടിച്ച തലവേദനയായ ഭാര്യമാര് ദീർഘവർഷങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ജീവിത പങ്കാളികൾ അവരുടെ ശുശ്രൂഷയോ അവരുടെ ആത്മീയ വളർച്ചയോ അല്പം പോലും ബാധിച്ചില്ല.
God's grace can conquer anything in this world.
ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, ഏത് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തെയും കീഴടക്കുവാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ കൃപ.
We must believe that.
നിങ്ങൾ ഈ സത്യം വിശ്വസിക്കണം.
You know, when people came to Jesus,
യേശുവിന്റെ അടുക്കൽ ആൾക്കാർ വന്നപ്പോൾ,
it was always faith that he honored.
യേശുവിനെ എപ്പോഴും സന്തോഷിപ്പിച്ച കാര്യം വിശ്വാസമായിരുന്നു. ആളുകളുടെ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി.
There was this woman who had a trouble for 12 years and gone to every doctor and spent all her money.
12 വർഷമായി രക്തസ്രാവം കൊണ്ട് കഷ്ടപ്പെട്ട് ജീവൻ മാർന്നുകൊണ്ടിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നതാണ് വായിക്കുന്നത്. അവളുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തിയത് അവളുടെ
വിശ്വാസമായിരുന്നു.
യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും ഒന്ന് തൊട്ടാൽ എന്റെ രോഗത്തിന് സൗഖ്യം വരും എന്നുള്ള ഉറപ്പ് അവളുടെ ഉള്ളിലുണ്ടായിരുന്നു.
It was not Jesus' robes that healed her. Her faith healed her.
യേശുവിന്റെ വസ്ത്രത്തിന്റെ അത്ഭുത ശക്തിയൊന്നുമല്ല അവളെ സൗഖ്യമാക്കിയത്, അവളുടെ വിശ്വാസമാണ് അവൾക്ക് സൗഖ്യം
നൽകിയത്.
കാരണം ആൾക്കൂട്ടത്തിനിടയിൽ, പുരുഷാരത്തിനിടയിൽ എത്രയോ പേർ യേശുവിനെ തിക്കി തിരക്കിക്കൊണ്ടിരുന്നു. വസ്ത്രത്തിലെ അത്ഭുത ശക്തിയാണെങ്കിൽ അവരെല്ലാം
സൗഖ്യമാകണം.
ആ വൈദ്യുതി നിർവഹിക്കുന്നതായിരിക്കുന്ന ഒരു ഇലക്ട്രിക് പ്ലഗ് പോലെയൊന്നും അല്ലത്, ആര് ആ പ്ലഗിൽ കൈ ഇടുന്നോ അവർക്കെല്ലാം ഷോക്ക് അടിക്കും, അതുപോലെയൊന്നും ഉള്ള
കാര്യമല്ല.
യേശുവിന്റെ വസ്ത്രത്തിന് എന്തോ അത്ഭുത ദിവ്യശക്തി ഉണ്ടെന്ന് കരുതുന്നവരുണ്ട്. അത് വിശ്വാസമാണ്. യേശു തന്നിൽ ശക്തി പുറപ്പെട്ടു എന്നറിഞ്ഞ് പുറമോട്ട് തിരിഞ്ഞിട്ട് അവളെ മനസ്സിലായപ്പോ പറഞ്ഞത്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്, അതാണ് നിന്നെ
സൗഖ്യമാക്കിയത്.
ആളുകളോട് പറയുവാൻ യേശു എത്ര ഇഷ്ടപ്പെട്ടിരുന്ന കാര്യം, നിന്റെ വിശ്വാസമാണ് നിന്റെ വിശ്വാസമാണ് വലിയത് എന്നാണ് പറഞ്ഞത്. ഇന്ന് നിങ്ങൾ എല്ലാവരോടും ഞാൻ വ്യക്തിപരമായി ചോദിക്കട്ടെ, നിങ്ങളുടെ പാപം
എന്താണെങ്കിലും,
നിങ്ങൾ ഏത് കാര്യത്തിൽ നിങ്ങൾ
തോറ്റവരാണെങ്കിലും,
നിങ്ങൾ നിയമാനുസാര ജീവിതത്തിൽ അല്ലെങ്കിൽ പരിശുദ്ധത്തിൽ നിങ്ങൾ എത്ര ആഴത്തിൽ വീണു പോയെങ്കിലും, നിങ്ങളുടെ വിമർശന ആത്മാവ് എത്ര
രൂക്ഷമാണെങ്കിലും,
നിങ്ങളുടെ രോഗം എത്ര ഗുരുതരവും പഴക്കം ചെന്നതുമാണെങ്കിലും,
യു ബിലീവ് ദ വേർഡ് ഓഫ് ഗോഡ് ടുഡേ,
ഇന്ന് ഉച്ചയ്ക്ക് ദൈവത്തിന്റെ ജീവനുള്ള വചനം നിങ്ങൾ വിശ്വസിക്കുമോ?
ജീസസ് സേസ് മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു.
യേശുവിന്റെ വാക്കുകൾ ജീവദായകമായി നിന്റെ ഉള്ളിലേക്ക് കടന്നു വരട്ടെ, എന്റെ കൃപ നിനക്ക് മതിയായതാണ്.
The most important words in that sentence is you.
ആ വചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കെന്താണെന്നറിയാമോ? നിനക്ക്.
For you.
നിനക്ക്.
For me, Lord.
എനിക്ക് മാത്രമല്ല.
Lord, for me, with all my problems, you say.
യേശുവിൽ നിങ്ങൾ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ തിരിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ, കർത്താവേ ഇത്ര പ്രശ്ന സങ്കലിത സങ്കീർണമായ എന്റെ ജീവിതത്തിൽ നിന്റെ കൃപ മതിയായതാണെന്നോ?
Yes, for you.
യേശുവിന് പറയാനുള്ളത്, അതേ മകനെ മകളെ, നിന്റെ ജീവിതത്തിൽ എന്റെ കൃപ മതി.
I who have lived such a sinful life, for me also.
ഇത്രയും പാപപങ്കിലമായിരിക്കുന്ന പരാജയപ്പെട്ട ഒരു ജീവിതത്തിൽ ഇതുവരെ വന്ന എനിക്ക് ജയാളിയാകുവാൻ നിന്റെ കൃപ മതിയെന്നോ? അതേ കർത്താവിന് പറയാനുള്ളത്, മകളെ മകനെ, നിനക്കുവേണ്ടി തന്നെയാണ്.
യു നോ, മെനി പീപ്പിൾ ഹാവ് മിസ്ഡ് വാട്ട് ഗോഡ് ഹാസ് ഫോർ ദം ബിക്കോസ് ദേ വോണ്ട് ബിലീവ്.
വിശ്വസിപ്പാൻ കഴിയാത്തതുകൊണ്ട്, മനസ്സില്ലാത്തതുകൊണ്ട് ദൈവം നമ്മൾ പലർക്ക് വേണ്ടിയും കരുതിയിരിക്കുന്ന വിലപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നഷ്ടമാകുകയാണ്.
ഐ എം നോട്ട് സേയിങ് ദാറ്റ് ഗോഡ് വിൽ സോൾവ്, ഗോഡ് വിൽ ഗിവ് യു എവറിതിങ് യു ആസ്ക് ഫോർ.
നിങ്ങൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം നിങ്ങൾക്ക് ഉടനടി നൽകിത്തരുമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് എന്നറിയാമോ? നാം ചോദിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ. നാം ചോദിക്കുന്നതെല്ലാം തരുവാൻ തയ്യാറാകാത്ത എത്രയും നന്മ നിറഞ്ഞ ഒരു പിതാവാണ് അവൻ.
അതുകൊണ്ട്
നല്ല അപ്പന്മാര അമ്മമാരൊക്കെയാണല്ലോ ഇവിടെ ഇരിക്കുന്നവരെല്ലാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൊടുക്കാറുണ്ടോ? അവർക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുന്നതിലാണ് നിങ്ങൾക്ക് താല്പര്യം, ചോദിക്കുന്നതെല്ലാം നൽകുന്നതല്ല.
The Bible says, my God will supply all your needs.
എന്റെ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും, ബുദ്ധിമുട്ടെന്ന് പറയുന്നിടത്ത് ആവശ്യമെന്ന് പകരം ചേർക്കണം, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരും.
Not everything you want.
നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തി തരുമെന്ന് നല്ല
വചനം. He will make his grace sufficient for everything you face in life.
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, അത് ജയാളിയായി നേരിടുവാൻ നിങ്ങളെ സജ്ജരാക്കുവാൻ ദൈവത്തിന്റെ കൃപ മതിയായ.
And he tells us in 1 Corinthians 10:12.
ഒന്ന് കൊരിന്ത്യർ പത്താം അധ്യായത്തിന്റെ
13
അധ്യായത്തിന്റെ
10:13
പത്താം അധ്യായത്തിന്റെ 13 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവന്റെ വിശ്വസ്തതയെക്കുറിച്ചാണ് ആ വചനം പറയുന്നത്.
He will not allow us to face a trial or a temptation that we cannot overcome.
നമുക്ക് നേരിടുവാൻ അഭിമുഖീകരിപ്പാൻ കഴിയുന്നതിനേക്കാൾ ശക്തിയുള്ള ഒരു പരീക്ഷയും നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കാതെ വണ്ണം ദൈവം, നമ്മുടെ ദൈവം വിശ്വസ്തനാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്.
ഹൗ ഡസ് ദ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ് ഹു ഹാസ് സ്റ്റഡീഡ് ഹാർഡ് ഫോർ ദി എക്സാമിനേഷൻ ഗോ ബോൾഡ്ലി ടു ദി എക്സാമിനേഷൻ ഹാൾ?
ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച പാഠങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച ഒരു കൊച്ചുകുട്ടി അവന്റെ വർഷാവസാന പരീക്ഷയ്ക്ക് എത്ര ധൈര്യത്തോടെയാണ് പോകുന്നത്? ആ പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് പോകുന്ന മോനോട് നിങ്ങൾ ചോദിക്കാതിരിക്കുന്നത്, പരീക്ഷ നന്നായിട്ട് ചെയ്യാൻ
കഴിയുമോ?
ഉറപ്പാണോ? അവൻ വളരെ ധൈര്യമായിട്ട് മറുപടി പറയുന്നു, ഞാൻ നന്നായിട്ട് പരീക്ഷ എഴുതും.
വാട്ട് ഇഫ് യുവർ ടീച്ചർ ഗിവ്സ് യു എ 10th സ്റ്റാൻഡേർഡ് പേപ്പർ?
അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ്, ഈ പത്താം ക്ലാസ്സുകാർക്ക് കൊടുക്കുന്ന പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ നിനക്കെങ്ങാനും കിട്ടിയാ നീ എന്നെ? നീ ഒന്നാം ക്ലാസ്സിലല്ലേ ആയിട്ടുള്ളൂ.
ഹൗ യു ഡു വെൽ ഇഫ് യുവർ ടീച്ചർ ഗിവ്സ് യു എ 10th സ്റ്റാൻഡേർഡ്?
ആ പത്താം ക്ലാസ്സിലെ പരീക്ഷയുടെ ചോദ്യപേപ്പർ നിന്റെ കയ്യിൽ തന്നാൽ നീ
കൊള്ളോ,
നിനക്ക് പൂജ്യമല്ല കിട്ടുള്ളൂ. നീ വല്ലതും പഠിച്ചിട്ടുണ്ടോ?
മൈ ടീച്ചർ ഇസ് നോട്ട് ആസ് സ്റ്റൂപ്പിഡ് ആസ് യു തിങ്ക്.
ഒന്നാം ക്ലാസ്സിലെ മിടുക്കനായ ആ മോഹം പറയും, അങ്കിളെ എന്റെ സാറുണ്ടല്ലോ ടീച്ചറെ, നിന്റെ അത്രയും മണ്ടനൊന്നുമല്ല. ഒന്നാം ക്ലാസ്സിലാണെങ്കിൽ എന്റെ സാറിന് തെറ്റൊന്നും പറ്റത്തില്ല. ഒന്നാം ക്ലാസ്സിലെ പരീക്ഷയുടെ ചോദ്യം പത്താം ക്ലാസ്സിലെ പോട്ടെ, രണ്ടാം ക്ലാസ്സിലെ പരീക്ഷയുടെ ചോദ്യ പേപ്പർ എനിക്ക് തരത്തില്ല, പിന്നല്ലേ പത്താം ക്ലാസ്.
ഐ വിഷ് ബിലീവേഴ്സ് ഹാഡ് ദാറ്റ് സിമ്പിൾ ഫെയ്ത്ത്.
ഈ ഒന്നാം ക്ലാസ്സുകാരൻ മിടുക്കനായ മോനുള്ള അത്രയെങ്കിലും വിശ്വാസം, ലളിതമായ വിശ്വാസം ദൈവമക്കളായ നിങ്ങൾക്കും എനിക്കും ഉണ്ടായിരുന്നു.
മൈ ഗോഡ് ഈസ് നോട്ട് സോ സ്റ്റൂപ്പിഡ് ടു ഗിവ് മീ എ പേപ്പർ വിച്ച് ഐ കാനോട്ട്.
എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത എന്റെ നിലവാരത്തിന് മുകളിലുള്ളതായിരിക്കുന്ന ഒരു പരീക്ഷാ പേപ്പർ എനിക്ക് തരുവാൻ എന്റെ പിതാവ് അത്ര പോഷനല്ല.
ഹാവ് യു ഹേർഡ് ബിലീവേഴ്സ് സേ, ഓ ദിസ് ഈസ് ബിക്കമിംഗ് ടു മച്ച് ഫോർ മീ?
വിശ്വാസികൾ ആവർത്തിച്ച് ഈ വിഷമം പറയുന്ന നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇപ്പൊ ഞാൻ കടന്നു പോകുന്ന കാര്യം ഇത് ഭയങ്കരമായി, ഇത് സഹിക്കാൻ
പറ്റില്ല.
എന്റെ സഹോദരൻ, നിനക്കൊന്നും പറഞ്ഞ മനസ്സിലാകത്തില്ല ഞാൻ ഈ കടന്നു പോകുന്ന വിഷമങ്ങൾ.
പീപ്പിൾ സേ ലൈക്ക് ദാറ്റ്.
ആളുകൾ പലപ്പോഴും അങ്ങനെ പറയാറുണ്ട്, നമ്മൾ പറഞ്ഞിട്ടില്ല. എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
You got a good wife, you don't know what I go through, you should see my wife.
സൗര, നിന്റെ ഭാര്യയാണ് നല്ല നല്ല തങ്കം പിടിച്ച ഒരു ഭാര്യ, എന്റെ കാര്യമോ നിനക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്.
What are they actually saying?
അവര് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ?
Oh brother, my God is a stupid God.
നിനക്കത് മനസ്സിലായിട്ടില്ല എന്നേ ഉള്ളൂ, എന്റെ ദൈവം ഒരു ആകെ മണ്ടൻ മരമണ്ടൻ ദൈവം.
I'm only in second standard, he's giving me first standard, 10th standard, BSc papers and all, I'm only in second standard.
ഓ രണ്ടാം ക്ലാസ്സിൽ വരെ ഞാൻ എത്തിയേ ഉള്ളൂ, ഇതൊന്നും അങ്ങേർക്ക് മനസ്സിലാകത്തില്ല. പത്താം ക്ലാസ്സിലെ മാത്രമല്ല, ചില സമയത്ത് ഡിഗ്രി കോഴ്സിന്റെ പരീക്ഷ പേപ്പർ എനിക്ക് തരുന്നതെന്നായി പറയുന്നുണ്ട്.
Not at all faithful.
ഈ ചോദ്യം തരുന്ന പരീക്ഷ തരുന്ന ദൈവം, അനുവദിക്കുന്ന ദൈവം ഉണ്ടല്ലോ, വിശ്വസ്തനേ അല്ല. വചനത്തിൽ അങ്ങനെ
എഴുതിയിട്ടുണ്ടല്ലോ.
അങ്ങനെയാണല്ലോ എനിക്ക് ഒരു മടിയും കൂടാതെ പറയാം, നിങ്ങൾ ഞാൻ ആരാധിക്കുന്ന ദൈവത്തെ ആയിരിക്കത്തില്ല ആരാധിക്കുന്നത്, എന്റെ ദൈവം വിശ്വസ്തനാണ്.
I've been a believer for 47 and a half years.
എന്നെ 47.5 വർഷമായിട്ട് ഞാൻ കർത്താവിൽ വിശ്വസിച്ച ഒരു ദൈവമകനായി ജീവിക്കുന്നു.
I can raise my hand to heaven and say this.
സ്വർഗത്തിലേക്ക് കൈ ഉയർത്തി ഒരു മടിയും കൂടാതെ എനിക്കിത് പറയുവാൻ കഴിയും.
He has never once given me a trial. It's too much for me to bear.
എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു പരീക്ഷ പോലും ഒരു സന്ദർഭത്തിലും ഈ കഴിഞ്ഞ 47.5 വർഷമായി എന്റെ പിതാവ് തന്നിട്ടില്ല. ചില സമയങ്ങളിൽ ഞാൻ പരീക്ഷകളിൽ തോറ്റിട്ടുണ്ടെന്നുള്ള ശരിയാണ്, അത് എന്റെ കുഴപ്പം കൊണ്ടാണ്, ഞാൻ ശരിയായിട്ട് പഠിക്കാൻ ഞാൻ.
But after 47 years in school, I say, he's always given me a paper according to my level.
47 varshathe aathmeega paadashalayile padanathine oduvil njan parayiyana ellaippolum ende nilavarathin ottavanamulla pareeksha avan nalgiyittullu.
If this verse 1 Corinthians 10:13 was not written in the Bible, I would have written it.
1 Corinthians 10-ന്റെ 13-ൽ നാം വായിച്ച ആ വാക്യം ഉണ്ടല്ലോ, ഇത് എന്റെ ബൈബിളിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ വാക്യം ഇതുപോലെ എഴുതി ചേർക്കാൻ എനിക്ക് ഒരു മടിയും ഉണ്ടാകില്ല. കാരണം അത് സത്യമാണ്.
It's true.
കാരണം അത് തികച്ചും സത്യമാണ്. ഞാൻ
അറിഞ്ഞു
ദൈവം 100% ഈ കാര്യത്തിൽ വിശ്വസ്തനാണ്.
I know the devil has got massive temptations with which to harass us.
നമ്മെ ബുദ്ധിമുട്ടിക്കുവാൻ, നമ്മെ കൊഴുക്കുവാനായിട്ട് പിശാചിന്റെ ആവനാഴികയില് നിരവധി നിരവധി പരീക്ഷകളുണ്ട്.
I know that I am a target of Satan.
പിശാചിന്റെ നോട്ടപ്പുള്ളിയാണ് ഞാൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അല്പം പോലും സംശയമില്ല.
Because he knows that if he can knock me down, he'll accomplish more than if he knocks some other believer.
കാരണം അവൻ അറിയാം, എന്നെ എങ്ങനെയെങ്കിലും നിലംപരിതാക്കുവാൻ കഴിഞ്ഞാൽ മറ്റ് പല വിശ്വാസികളെയും വീഴ്ക്കുന്നതിനേക്കാളും അവന്റെ ഉദ്ദേശം സാധ്യമാകുമെന്ന്.
But don't be afraid, there are many people who pray for me.
എന്നാൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല, എനിക്ക് വേണ്ടി ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കുന്ന നിരവധി സഹോദരി സഹോദരന്മാരുണ്ട്.
And I have an advocate at the right hand of the Father who's always praying for me.
സ്വർഗീയ പിതാവിന്റെ വലത്തുഭാഗത്തെ എനിക്ക് വേണ്ടി വക്കാലത്ത് എടുത്തിരിക്കുന്ന, എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന ഒരു നല്ല വക്കീലും എനിക്കുണ്ട്.
I'm not afraid of the devil, he's afraid of me.
പിശാചിനെ കുറിച്ച് എനിക്ക് പേടിയില്ല, നേരെ മറിച്ചാണ് അവൻ എന്നെ പേടിയാ.
I believe the devil is really afraid of me.
ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു സഹോദരി സഹോദരന്മാരെ, ചെറുത്താൻ എന്നെ പേടിയാ.
You know why?
എന്തുകൊണ്ടാണെന്ന് അറിയാമോ?
Because I believe the Bible which says greater is he that is in me than he who is in the world.
കാരണം ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നവനാണ്. എന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്.
If 10 fierce Alsatian dogs come barking at me, who will be afraid, me or them?
10 Alsatian പട്ടികള് എന്റെ നേരെ ഒരുപോലെ കുറച്ചുകൊണ്ട് ചാടി വീഴുകയാണെങ്കിൽ ആരാണ് പേടിക്കുന്നത്? ഞാനാണോ പട്ടികളാണോ? നിങ്ങൾ ചിലർ എനിക്ക് തോന്നുന്നു പേടിക്കത്തില്ല എന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാൻ പേടിത്തൊണ്ടനാ, കാരണം ഈ 10 അൾട്രേഷൻ ഒരുപോലെ ഇങ്ങനെ ചാടി വീണാല് ഞാൻ ഓടിക്കളയും എന്റെ ജീവനും.
But if I have a fierce lion from Africa or somebody walking with me,
എന്നാ ഞാൻ ഏകനല്ല, ആഫ്രിക്കൻ വനാന്തരത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന നല്ല ശൗര്യമുള്ള ശക്തനായിരിക്കുന്ന ഒരു സിംഹം എന്നോടൊപ്പം ഇങ്ങനെ നടന്നു വരികയാണെങ്കിൽ,
I will walk with all these Alsatian dogs.
അൾസേഷ്യൻ പട്ടികള് 10 100 ഒരുമിച്ച് ചാടി വീഴട്ടെ.
They will put their tails behind their legs and run.
എന്റെ കൂടെ നടക്കുന്ന സിംഹരാജൻ ഉള്ളിടത്തോളം കാലം വാല കാലിന്റെ ഇടയിൽ ഇട്ടുകൊണ്ട് തിരിഞ്ഞോടും ഈ അൾസേഷ്യൻ പട്ടി, ഞാൻ ഭയപ്പെടുകയില്ല.
I make sure that my conscience is always clear so that the lion of Judah will always be with me.
യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ എന്നോടൊപ്പം നിരന്തരം നടക്കുവാൻ എനിക്ക് ഉറപ്പാക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ മുൻപാകെ എന്റെ മനസാക്ഷി നിരന്തരം നിർമ്മലതയിൽ സൂക്ഷിക്കുക.
That is why I believe these demons will put their forked tails under their legs and run.
അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്, ദൈവത്തിന്റെ മുൻപാകെ നിർമ്മലതയിൽ ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം പിശാചുക്കള് വാല ചുരുട്ടിക്കൊണ്ട് എന്നെ ഭയപ്പെട്ട് ഓടുന്ന ചിത്രം. അത് എന്റെ വലിപ്പം കൊണ്ടല്ല.
Alsatian dogs are not running because they see me.
Alsatian പട്ടികള് പിന്തിരിഞ്ഞ് ഓടുന്നത് എന്നെ കണ്ട് പേടിക്കുന്നതുകൊണ്ടല്ല.
They recognize that they are no match for a lion.
കാരണം ആ മൂകജീവികൾക്കറിയാം ഒരു സിംഹത്തിന്റെ മുന്നിൽ ഈ പത്തെണ്ണം കൂടെ നിന്നാലും ഒന്നും ആകത്തില്ലെന്ന്.
We don't have faith in Jesus. That is why.
യേശുവിലുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ കുറവാണ് നമ്മെ ഭയപ്പെടുത്തുന്നത്.
We insult him by being afraid of the devil.
പിശാചിനെ ഭയപ്പെടുന്നവരായി നിരന്തരം ജീവിക്കുമ്പോൾ നാം നമ്മുടെ കർത്താവിനെ യഹൂദയുടെ സിംഹമായവനെ നാം അപമാനിക്കുകയാണ്.
When you say, oh, the devil's troubling me here, troubling me there.
പിശാച് എന്നെ നിരന്തരം കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ഇവിടെ പ്രശ്നം, ജോലി സ്ഥലത്ത് പ്രശ്നം, പിശാച് എന്റെ പുറകെ
തന്നെയാണ്.
എന്റെ ജീവനായിട്ട് ഞാൻ പരക്കം പാഞ്ഞ് ഓടുകയാണ് എന്ന് നാം സാക്ഷിക്കുമ്പോൾ,
ലൈക്ക് റണ്ണിംഗ് ഫ്രം ദീസ് അൾസേഷൻ ഡോഗ്സ്,
ഈ അൾസേഷൻ പട്ടിയുടെ മുന്നിൽ ഓടുന്ന പോലെ തന്നെയാണ്.
Someone who should be with you, who is not with you.
നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ കഴിയുന്ന ഒരുവൻ നിങ്ങളോടൊപ്പം നടക്കേണ്ട ആവശ്യമുണ്ട്. അവനില്ലാത്തതുകൊണ്ടാണ് ഭയപ്പെടുന്നത്.
Why?
എന്തുകൊണ്ട്?
Because you don't humble yourself.
നിങ്ങളെ തന്നെ താഴ്ത്തുവാൻ നിങ്ങൾക്ക് മനസ്സില്ല.
You think too much of yourself.
നിങ്ങളെക്കുറിച്ച് തന്നെ ഉന്നത ചിന്തകളിലാണ് നിങ്ങൾ കഴിയുന്നത്.
You are critical of so many people.
മറ്റുള്ളവരെ കുറിച്ചെല്ലാം വിമർശനത്തിന്റെ ചിന്തകൾ കൊണ്ട് നിങ്ങൾ
ഉള്ളിറങ്ങിയിരിക്കുകയാണ്.
മറ്റുള്ളവർ നിരന്തരം വിധിച്ചുകൊണ്ടിരിക്കുന്ന അതിനെക്കുറിച്ചൊരു ബോധ്യമില്ലാതെ തുടരുന്ന നിങ്ങളുടെ ജീവിതം അരിഷ്ടമായെങ്കിൽ അത്ഭുതമില്ല.
Will you stop judging them today?
അവരെ വിധിക്കുന്ന കാര്യം ഇന്ന് അവസാനിപ്പിക്കുമോ?
If God is a judge, he can handle all that. He doesn't need your help.
ദൈവം ന്യായാധിപതിയാണെങ്കിൽ, നീതിയുള്ള ന്യായാധിപതിയാണെങ്കിൽ അവരെയൊക്കെ കൈകാര്യം ചെയ്യുവാൻ കർത്താവിനറിയാം. നിങ്ങൾ ആ ഉത്തരവാദിത്വം
എടുക്കണം.
നിങ്ങളിങ്ങനെ പറയുമോ, കർത്താവേ എന്നെ തന്നെ ഞാൻ താഴ്ത്തുവാൻ ആഗ്രഹിക്കുന്നു.
I'm going to work out my salvation, not other people's salvation.
എന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യത്തിൽ ഞാൻ മനസ്സുവെക്കും. മറ്റുള്ളവരുടെ രക്ഷയല്ല എന്റെ ഒന്നാമത്തെ വിഷയം.
Don't try to be a blessing to others.
മറ്റുള്ളവർക്ക് ഏത് വിധത്തിലെങ്കിലും ഒരു അനുഗ്രഹമായേ തീരൂ എന്നും വെച്ച് രണ്ടും കൽപ്പിച്ച് നാം അങ്ങ് ഇറങ്ങി പുറപ്പെടരുത്.
You know, there's no command in the Bible which says be a blessing to others.
നിങ്ങൾ ചിലർക്കെങ്കിലും ഒരു അത്ഭുതമായിരിക്കും ഞാനിത് പറയുമ്പോഴേ. ദൈവവചനം മുഴുവൻ നിങ്ങൾ അരിച്ചു പെറുക്കി നോക്കിയാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിട്ട് ഇങ്ങനെ ഇരിക്കണം എന്നുള്ള നിലയിൽ ഒരു കൽപ്പനയില്ല.
You know what the word of God says?
ദൈവവചനം എന്താ പറയുന്നതെന്നറിയാമോ?
I will bless you and I will make you a blessing to others.
ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നതെന്നറിയാമോ? ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ആ അനുഗ്രഹം മുഖാന്തരം നീ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കും.
I know the days when I tried to be a blessing to others and I was a nuisance to them.
മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനായിട്ട് കച്ചകെട്ടി ഞാൻ ഇറങ്ങിപ്പുറപ്പെട്ട നാളുകൾ ഓർക്കുന്നുണ്ട്. ഫലം എന്തായിരുന്നെന്നറിയാമോ? പലർക്കും ഞാനൊരു ശല്യക്കാരനായി തീരുകയാണ്.
I did the wrong things at the wrong time.
ഞാൻ തെറ്റായ കാര്യങ്ങൾ തെറ്റായ സമയത്ത് ചെയ്യുകയാണ് മാത്രമാണ് പലപ്പോഴും ചെയ്യുന്നത്.
I stopped trying to be a blessing to others.
അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകാനുള്ളതായിരിക്കുന്ന എന്റെ ആ പുറപ്പാട് ഞാൻ അവസാനിപ്പിച്ചു.
I said, Lord, bless me.
ഞാൻ പ്രാർത്ഥിക്കുന്നത് സ്വാർത്ഥതയാണെന്ന് തോന്നാം, കർത്താവേ എന്നെ അനുഗ്രഹിക്കൂ.
You make me a blessing.
അങ്ങ് എന്നെ അനുഗ്രഹിക്കുന്നതിലൂടെ മറ്റുള്ളവരെ അനുഗ്രഹിച്ചാൽ.
You know, a river doesn't try to be a blessing to others, it just flows.
നാം ഒരു നദിയെ ശ്രദ്ധിച്ച് നോക്കുക, അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്നത് പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ടാണോ? അത് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു.
It just flows.
അത് ഒഴുക മാത്രം.
And people get blessed all over, thousands of them.
ഈ നദി ചെല്ലുന്നിടത്തൊക്കെ അതിന്റെ വെള്ളത്തിന്റെ സ്പർശനം ഏൽക്കുന്നവരൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നു. പ്രത്യേകമായി ഒരു പരിശ്രമവും
ചെയ്യുന്നു.
കർത്താവ് യേശുവുമായുള്ള നിങ്ങളുടെ ഹൃദയ ബന്ധം എത്രയും സുതാര്യമായി നിർമ്മലമായി
സൂക്ഷിക്കുക.
പൗലോസിനോട് ചേർന്ന് എനിക്കും പറയുവാൻ കഴിയും, പ്രിയ സഹോദരന്മാരെ, ഞാൻ ആവോളം ഒരു നിർമ്മല മനസാക്ഷി സൂക്ഷിക്കുവാൻ ശ്രമിച്ചു
വരുന്നു.
നാം ആരും യേശുവിനെ പോലെ ആയി കഴിഞ്ഞിട്ടില്ല.
I will never fall into sin.
ഒരിക്കലും ഒരു നാളും പാപത്തെ ഞാൻ വീഴുകയില്ല എന്ന് നമുക്ക് ആർക്കും അവകാശവാദം മുഴക്കുവാൻ കഴിയുകയില്ല.
The apostle Paul lost his temper at the high priest when he was more than 60 years old.
ഏതാണ്ട് 60 വയസ്സ് പ്രായമുള്ള സമയത്ത് ദീർഘനാളുകൾ യേശുവിനോടൊപ്പം നടന്നതിന് ശേഷവും അപ്പോസ്തലനായ പൗലോസ് മഹാപുരോഹിതന് എന്റെ മുൻപിൽ വിസ്താരത്തിലായിരുന്നപ്പോൾ അവന്റെ നേരെ കോപത്തോടെ
സംസാരിച്ചു.
പാപത്തിന് മീതെ ദൈവത്തിന്റെ ആ മനുഷ്യന് ജയം ഇല്ലാത്തവനായിരുന്നു എന്നല്ല.
It only means he had not become fully like Jesus.
യേശുവിനെ പോലെ താൻ പൂർണ്ണമായ അളവിൽ ആയിരുന്നില്ല എന്ന് മാത്രമേ ആ സംഭവം നമ്മെ പഠിപ്പിക്കുന്നുള്ളൂ.
He slipped and fell.
തന്റെ കാലിടറി ആ സമയം തൻ വീണു എന്നുള്ളത് സത്യമാണ്.
See, you may slip on a banana skin and fall. It doesn't mean you don't know how to walk.
നിങ്ങൾ വഴി നടന്നു പോകുമ്പോൾ ഒരു പഴത്തൊലിയിൽ നിങ്ങളുടെ കാല് ചെല്ലുമ്പോൾ നിങ്ങൾ തെന്നി വീണെന്ന് വരാം.
Victory over sin doesn't mean that you'll never fall.
പാപത്തിന് മേലുള്ള ജയജീവിതം എന്ന് പറഞ്ഞാൽ ഒരു തവണ പോലും പിന്നീട് വീഴുകയില്ല എന്നുള്ളതല്ല.
It means that sin doesn't rule over you.
പാപം നിങ്ങളുടെ മേലെ കർത്തൃത്വം നടത്തുകയില്ല. പാപം നിങ്ങളുടെ യജമാനനാകില്ല.
മോമെന്റ് ഓഫ് കെയർലെസ്നെസ് യു മേ സ്ലിപ്പ് ആൻഡ് ഫോൾ.
ഏതെങ്കിലും സമയത്ത് അശ്രദ്ധയാൽ പടത്തൊലിയിൽ കാല് ചവിട്ടുന്നത് പോലെ നിങ്ങൾക്ക് അശ്രദ്ധയുണ്ടാകുന്ന സമയത്ത് പാപത്തിൽ വീണെന്നു.
യു ഹാവ് റിമോർസ് ഇമീഡിയറ്റ്ലി.
എന്നാൽ പാപം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന നിമിഷം തന്നെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ഉള്ളിൽ അനുതാപം ദുഃഖം ആ സമയത്ത് തന്നെ ഉളവാകുന്നു.
I want to try and explain what this means to you.
ഞാൻ ഈ പറയുന്ന കാര്യം ഒന്നുകൂടെ വിശദീകരിക്കാൻ ശ്രമിക്കാം.
Verse we have quoted so often, Romans 6:14, sin shall not be master over you.
റോമലേഖനം 6:14 വാക്യം അനേക തവണ നാം ചിന്തിച്ചിട്ടുള്ളതാണ്. സുപരിചിതമായ വാക്യമാണ്. ഇതാണ് നിങ്ങൾ ന്യായ പ്രമാണത്തിനല്ല കൃപയ്ക്ക് അത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല.
What does it mean? Let's say, what does it mean for sin to rule over somebody?
പാപം ഒരാളുടെ മേലെ അധികാരം നടത്തുക, കർത്തൃത്വം നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്?
Supposing this person is my slave.
ഒരു നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പത്തിന് ചിത്രം പറയാം. ഈ സഹോദരന് എന്റെ അടിമയാണെന്ന് വിചാരിക്കുക.
And I'm trying to rule over him.
ഞാൻ അവനെ ഒരു അടിമയെ പോലെ അവന്റെ
ജീവിതത്തിന്റെ
അനേക വർഷങ്ങളായിട്ട് അവൻ എന്റെ അടിമയാണ്.
That's how sin ruled her.
അങ്ങനെയാണ് പാപം നമ്മെ
അടക്കി.
ഞാൻ അവനോട് എന്തു പറഞ്ഞാലും ഒരു എതിർപ്പും കൂടാതെ അവൻ ചെയ്തുകൊണ്ടിരിക്കും. മോഹിക്കാൻ പറഞ്ഞാൽ
ഇമീഡിയറ്റ്ലി
അപ്പൊ തന്നെ
മോഹിച്ചിരിക്കും.
കോപിക്കാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യജമാനായിരിക്കത്തുള്ള കാലം അവൻ
കോപിച്ചിരിക്കും.
ആ വ്യക്തിയെ വെറുക്കുക.
ഒരു
നേരിയ നിർദ്ദേശം മതി.
Don't forgive that person.
വെറുത്തിരിക്കും, ക്ഷമിക്കല്ലെന്ന് പറഞ്ഞാൽ ക്ഷമിക്കത്തില്ല.
Be jealous of him.
മറ്റൊരാളെ ഉയർച്ചയിലേക്ക് പോകുന്ന ഒരാളെ കാണുക, പറയുന്ന അസൂയപ്പെടുക എന്നുള്ള സൂചന കിട്ടിയാൽ മതി അസൂയപ്പെട്ടിരിക്കും.
Go and find out some private details of that fellow's life.
ആ വ്യക്തിയുടെ രഹസ്യ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെകഞ്ഞ് കണ്ടുപിടിച്ച് ഉടനെ തന്നെ ഞാൻ അനുസരിച്ചു.
Absolutely obedient slave.
വളരെ അനുസരണമുള്ളതായിരിക്കുന്ന ഒരു നല്ല അടിമ.
One day he gets born again.
ഒരു ദിവസം ഈ അടിമയുണ്ടല്ലോ, എന്റെ അടിമ വീണ്ടും ജനിക്കുന്നു.
And he shakes off this master.
വീണ്ടും ജനിച്ച് അവനെ അവന്റെ പഴയ യജമാനെ കുടഞ്ഞ് കളയുന്നു.
Now when I tell him certain things, he doesn't listen.
പിറ്റേ ദിവസം ഞാൻ പഴയ ആ സ്വഭാവം വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ചില കാര്യങ്ങൾ ചെയ്യുവാൻ, അവൻ കേൾക്കുന്നില്ല.
I telephone him.
ഞാൻ അവനെ ടെലിഫോൺ ചെയ്യുന്നു.
Come on, do this.
ഈ കാര്യം ഒന്ന് ചെയ്തേ.
Sorry, I'm not going to listen to
you. അവൻ പറയും, ക്ഷമിക്കണം, എന്നെ അതിന് കിട്ടത്തില്ല.
I'm surprised.
എനിക്ക് അത്ഭുതം തോന്നി, എന്നാ സംഭവിച്ചവന്?
I tell him 2, 3, 10 things and he doesn't listen.
ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ, പല കാര്യങ്ങളും ഞാൻ പറയുന്നു, അവൻ കേൾക്കുന്ന ലക്ഷണം പോലുമില്ല.
Then one day I tell him.
എന്നാൽ ഒരു ദിവസം ഞാൻ
angry at that fellow.
ആളിനോട് പോയി ഒന്ന് ശരിക്ക് കോപിച്ചേ.
And he gets angry.
അവൻ പെട്ടെന്ന് കോപിക്കുന്നു.
Why?
എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്?
Because he forgot that he has finished with my being my slave.
ഈ അടിമത്വത്തിൽ നിന്നും മോചിതനായി എന്നുള്ള കാര്യം അവന്റെ ഉള്ളില് ഈ കാര്യം ഉണ്ടെന്ന് ഒരിക്കലും ആ ഒരു നിമിഷം, ബലഹീന നിമിഷം അവൻ
മറന്നുപോയി.
ടെലിഫോണിൽ കൂടെ പഴയ യജമാനന്റെ ശബ്ദം അവൻ കേട്ടപ്പോൾ ആ നിമിഷം അവൻ സ്വതന്ത്രനാണെന്നുള്ളത് മറന്നുപോയി. അതങ്ങനുസരിച്ചു കുറച്ച് കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ അവന് പെട്ടെന്ന് ഓർമ്മ വന്നു, അയ്യോ, ഞാൻ ഇനി മേലാൽ അവന്റെ അടിമയല്ലല്ലോ. അങ്ങനെയുള്ള ഒരു അവസ്ഥയില് ഇവന് ഒരിക്കൽ എന്റെ കൽപ്പന രണ്ടു പ്രാവശ്യം അനുസരിച്ചെങ്കിൽ പോലും എനിക്ക് അവന്റെ മേൽ പഴയ ആധിപത്യം ഉണ്ടെന്ന് പറയാൻ കഴിയുമോ? ഇല്ല, ഒരിക്കലുമില്ല. അവൻ സ്വതന്ത്രനാണ്, അവന് വീഴ്ച സംഭവിച്ചെന്നുള്ള സത്യമാണ്. എനിക്ക് ഇനി മേലാൽ അവന്റെ മേൽ അധികാരമില്ല, കർത്തൃത്വമില്ല. അതാണ്
സത്യം.
റോമലേഖനം 6:14 നിങ്ങൾ ഈ ചിത്രത്തോടുകൂടി മനസ്സിലാക്കണം. പാപത്തിന് ഇനി മേലാൽ വീണ്ടും ജനിച്ച ദൈവമക്കളുടെ മേൽ കർത്തൃത്വമില്ല.
ഈ
സത്യം നിങ്ങൾ മനസ്സിലായില്ലെന്ന് വരുമെങ്കിൽ നിങ്ങൾക്ക് വീഴ്ച സംഭവിക്കുന്ന ഓരോ സന്ദർഭത്തിലും നിങ്ങൾ ആവശ്യമില്ലാതെ കുറ്റബോധത്തിലേക്ക് പോയി അരിഷ്ടതയിൽ തുടരും.
Because you misread Romans 6.
റോമലേഖനം 6:14 നിങ്ങൾ തെറ്റായ നിലയിൽ
മനസ്സിലാക്കുന്നതുകൊണ്ടാണ്.
ആ വാക്യം ഒരിക്കലും നമ്മോട് പറയുന്നത് ഇങ്ങനെയല്ല, നീ വീണ്ടും ജനിച്ചു കഴിഞ്ഞതുകൊണ്ട് നീ യേശുവിനെ പോലെ ആയി, ഇനി ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ഒരു വീഴ്ച വരികയില്ലെന്നല്ല.
1 John 3:2 is very clear that we'll be like Jesus only when he comes.
1 യോഹന്നാൻ 3:2 വളരെ വ്യക്തമല്ലേ? അവിടെ പറയുന്നത് അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ അവൻ ഇരിക്കുന്ന പോലെ കാണും, അവനോട്
സദൃശ്യരാകും.
നമ്മുടെ വിമർശകരായ പലരും നമ്മെ കുറ്റപ്പെടുത്തുന്നത് ആ വാക്യത്തിന്റെ
അടിസ്ഥാനത്തിൽ
യേശുവിനെ പോലെ ആയി എന്ന് നാം അങ്ങ് ധരിച്ചിരിക്കുന്നു, അങ്ങനെ പഠിപ്പിക്കുന്നു എന്നാണ് പലരും തെറ്റായിട്ട് പറയുന്നത്. ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു, യേശു വീണ്ടും പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രമേ നാം അവനെ പോലെ
ആകുകയുള്ളൂ.
എന്നാൽ എന്റെ പഴയ യജമാനന് ഇനിമേൽ ഞാൻ ചെവി കൊടുക്കുന്നില്ല. അവൻ ഇനിയും എന്റെ യജമാനനല്ല.
ആക്സിഡന്റലി ഐ മേ ഫർഗെറ്റ് വൺസ് ഇൻ എ വൈൽ ആൻഡ് ഗെറ്റ് ഹിസ് ഫോൺ കോൾ ആൻഡ് ഡു സംതിങ് ആൻഡ് സഡൻലി റിയലൈസ് ഐ ഷുഡ്ന്റ് ഹവ് ഡൺ ദാറ്റ്.
യദുച്ഛയാ, ശ്രദ്ധയില്ലാത്ത ചില നിമിഷങ്ങളിൽ അവന്റെ ടെലിഫോണിലുള്ള സംഭാഷണം കൽപ്പന കേട്ട് ഞാൻ അങ്ങ് അനുസരിച്ചെന്ന് വന്നേക്കാം, പക്ഷേ എനിക്ക് വേഗത്തിൽ ബോധ്യം വരും ഞാൻ സ്വതന്ത്രനാണ്, ഞാൻ അനുഭവിക്കും.
സപ്പോസിംഗ് യു വർക്ക് അണ്ടർ എ വെരി ടൈറന്റ് ഓഫ് എ ഷോപ്പ് കീപ്പർ ഹൂ യു വർക്ക് ഇൻ ദാറ്റ് ഷോപ്പ് ഓണർ ഷോപ്പ് ഓണർ
വളരെ ക്രൂരനായിരിക്കുന്ന ഒരു ആളിന്റെ കടയിൽ നിങ്ങൾ ജോലിക്കാരനായി ജോലി ചെയ്തെന്ന് വിചാരിക്കുക.
ലീവ് ദാറ്റ് ആൻഡ് വൺ ഡേ ജോയിൻ അനദർ ഷോപ്പ്.
ആ കടയിലുള്ള ജോലി മതിയാക്കി, ആ ബുദ്ധിമുട്ടുള്ള ജീവിതം മതിയാക്കി നിങ്ങൾ വേറൊരു കടയിൽ നിങ്ങളെ ജോലി സ്വീകരിച്ചെന്ന്
വിചാരിച്ചു.
30 ദീർഘവർഷങ്ങൾ പഴയ ഉടമസ്ഥന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്ത് പരിചയമായതുകൊണ്ട് ആ വ്യക്തിക്ക് നിന്റെ ഇപ്പോഴത്തെ ഫോൺ നമ്പർ അറിയാം. അവൻ നിന്നെ വിളിച്ചിട്ട് വളരെ ഗൌരവമായിട്ട് ഒരു ദിവസം ഒരു കാര്യം നിന്നോട് ചെയ്യാൻ പറഞ്ഞു, നീ ഓർക്കാതെ അങ്ങ് അനുസരിച്ചു. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചെങ്കിൽ പോലും നിനക്ക് അതിനെക്കുറിച്ച് ദുഃഖമുണ്ടാകുന്നു, എന്നാൽ നീ ഇനിമേലാൽ അവന്റെ ജോലിക്കാരനല്ല, അവന്റെ അടിമയല്ല.
ഐ വാണ്ട് ടെൽ യു സംതിങ് ദാറ്റ് വി ഹാവ് ടു ലേൺ ടു സ്റ്റോപ്പ് കണ്ടെമിങ് ഔർസെൽവ്സ്.
നമ്മെ തന്നെ ആവശ്യമില്ലാതെ കുറ്റം വിധിക്കാൻ ഇടയാകാതിരിക്കേണ്ടതിന് ഈ സത്യം നാം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്.
ഹാവ് യു സീൻ ദീസ് റോഡ്സ് വേർ ഇറ്റ് സേസ് one arrow like this and a cross, that means you can't go that way.
ningal roadil kuda yathra cheyumbol palarum sradhichittundallo oru oru cross chinna vittadhine shesham oru sign board vechirikkunnu, oru arrowum avadu varachittund.
You go to that Baker Junction, you find there is a road coming one way. If you go in that way, you'll only have an accident.
നിങ്ങൾ അത് വൺ വേ റോഡാണ്, അതിന്റെ സൂചനയാണ്. നിങ്ങൾ ആ ഒരു മുന്നറിയിപ്പ് അവഗണിച്ച് മുൻപോട്ട് പോയാൽ നിങ്ങൾക്കൊരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
Here is a one way road which you can't go into.
അതുപോലെ തന്നെ ആത്മീയമായ ജീവിതത്തിൽ ഞാൻ ഒരു ദിശയിൽ മാത്രം പോകാൻ കഴിയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ അനുവാദമില്ലാത്ത ഒരു വഴിയെക്കുറിച്ച് പറയാം.
Come this way but you can't go that way.
നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം, വൺ വേ റോഡ് അങ്ങനെയാണല്ലോ, കോട്ടയത്ത് കെ റോഡ് നിങ്ങൾ ഇങ്ങോട്ട് വാഹനങ്ങൾക്ക് വരാം, പക്ഷേ എതിർ ദിശയിലേക്ക് പോകാൻ അനുവാദമില്ല.
Condemning yourself.
നിങ്ങളെ തന്നെ കുറ്റം വിധിക്കുക.
You can come out of it but you can't go in there.
ആ വഴിയിൽ നിന്ന് നിങ്ങൾക്ക് വെളിയിൽ വരാം, ഇങ്ങോട്ട് വരാം, പക്ഷെ നിങ്ങൾക്ക് തിരിച്ച് അങ്ങോട്ട് പോകാൻ അനുവാദമില്ല.
Discouragement.
നിരുത്സാഹം.
You can come out from there, don't go in there.
നിങ്ങൾക്ക് ആ വഴിയിൽ നിന്നും വെളിയിൽ വരാൻ പറ്റും, പക്ഷെ നിങ്ങൾക്ക് ഒരു കാലത്തും അങ്ങോട്ട് പോകുവാൻ, നിരുത്സാഹത്തിലേക്ക് പോകുവാൻ അനുവാദമില്ല.
Give all of you one bit of advice.
നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു ചെറിയ ആലോചന പറഞ്ഞു തരാം.
Decide that never again will you go down the road of self-condemnation and discouragement.
സ്വയം കുറ്റം വിധി നിരുത്സാഹം, ഈ പാതകളിലൂടെ ഇനി മേലാൽ നിങ്ങൾ പോവുകയില്ല, ഇത് വൺ വേ ആണ്, നിങ്ങൾക്കതിന് സ്വാതന്ത്ര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങളത് അറിയണം.
യു ഗോ ആൻഡ് യു ഹാവ് എ ടെറിഫിക് ആക്സിഡന്റ്, ബ്ലെയിം യുവർസെൽഫ്.
ആ വൺ വേയിൽ നിങ്ങൾക്ക് പോകുവാൻ അനുവാദമില്ലാത്ത, ഗതാഗതം നിരോധിച്ചിരിക്കുന്ന ആ വഴിയിൽ നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങളിലേക്ക് പോയി നിങ്ങൾക്കൊരു അപകടം ആത്മീയമായി ഉണ്ടായാൽ നിങ്ങൾ തന്നെയാണ് ഉത്തരവാദികൾ.
ഐ എം സേയിങ് ഫ്രം ഇയേഴ്സ് ഓഫ് ഹാവിംഗ് ആക്സിഡന്റ്സ് ഓൺ ദാറ്റ് റോഡ് ഇൻ മൈ യങ്ങർ ഡേയ്സ്.
എന്റെ ചെറുപ്പകാലത്ത് അനേക തവണ ഈ വഴിയിലൂടെ പോയി അപകടത്തിൽ പെട്ടതുകൊണ്ട് അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്.
ഐ ഹാഡ് ന്യൂമറസ് ആക്സിഡന്റ്സ്, കണ്ടെമിങ് മൈസെൽഫ്, ഡിസ്കറേജ്.
എന്നെ തന്നെ ആവശ്യമില്ലാതെ കുറ്റം വിധിക്കുകയും നിരുത്സാഹത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന അപകടത്തിൽ ഞാൻ അനേക തവണ
പെട്ടിട്ടുണ്ട്.
ഞാൻ ദൈവത്തിന്റെ കരുണയാൽ ഈ സ്ഥലത്തേക്ക് വന്നു.
There is no condemnation to those who are in Christ Jesus.
അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നുള്ള ദൈവ വചനത്തിന്റെ അടിത്തറയിലേക്ക് കർത്താവിനെ കൊണ്ടുവന്നു.
But you say, Lord, brother, what about this? habits of mind that I keep falling into sometimes.
Appo ningal chellu parayumayirikkum oru shikshavidhiyum kutram vidhiyum illatha avasthayil aanengilum enna palaya swabhavathinte baaki palalum kidakkunnallo njan veedunnallo ennu ningal paranjekkam.
We turn you to Romans chapter 7.
Romalekhana 7 adhyayathile oru nimisham ningalude shraddha kondu varatte.
You must remember the place where the Holy Spirit has put Romans chapter 7.
റോമാലേഖനത്തിൽ ഏഴാം അധ്യായം ദൈവത്തിന്റെ ആത്മാവ് ഏത് ഒരു സ്ഥാനത്താണ് അധ്യായം കൊണ്ട് വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം.
റോമൻസ് ഇസ് ദ മോസ്റ്റ് സീക്വൻഷ്യലി റിട്ടൺ എക്സ്പ്ലനേഷൻ ഓഫ് ദ ഗോസ്പൽ ഇൻ ദ ഹോൾ ബൈബിൾ.
ദൈവവചനം മുഴുവൻ പരിശോധിച്ചാൽ സുവിശേഷം ഇത്രയും വ്യക്തതയോടെ പടിപടിയായിട്ട് വിവരിച്ചിരിക്കുന്ന മറ്റൊരു ലേഖനമില്ല.
ലൈക്ക് സ്റ്റാൻഡേർഡ് 1, സ്റ്റാൻഡേർഡ് 2, സ്റ്റാൻഡേർഡ് 3, സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3.
സ്കൂൾ വിദ്യാഭ്യാസം പോലെയാണ്. പടിപടിയായി ഒന്നാം ക്ലാസ്, രണ്ടാം ക്ലാസ് ആ നിലയിൽ ക്രമാനുഗതമായി നമുക്ക് പൂർണ്ണവും വ്യക്തവുമായ രക്ഷയുടെ ചിത്രം തരുന്ന ദൈവത്തിന്റെ വചനമാണ്
റോമൻസ് 1. ഗോഡ്ലെസ് സിന്നേഴ്സ്.
റോമലേഖനം ഒന്നാം അധ്യായം ദൈവത്തെ അറിയാത്ത, ദൈവം ഇല്ലാത്ത പാപികളെ കുറിച്ച് പറയുന്നു.
റോമൻസ് 2. റിലിജിയസ് സിന്നേഴ്സ്.
റോമലേഖനം രണ്ടാം അധ്യായം മതഭക്തരായ പാപികളുടെ വിവരണമാണ്.
റോമൻസ് 3. Both are guilty before God.
റോമലേഖനം 3-ലെ ദൈവം നമ്മോട് പറയുന്നത് ദൈവം ഇല്ലാത്ത പാപികളും ദൈവ മതഭക്തരായ പാപികളും ഒരുപോലെ, രണ്ടു കൂട്ടരും ഒരുപോലെ ദൈവസന്നിധിയിൽ കുറ്റക്കാരാണെങ്കിലും രണ്ടുപേർക്കും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുവാനും ക്ഷമിക്കപ്പെടുവാനും. റോമലേഖനം 4-ാം അധ്യായം നമ്മോട് പറയുന്ന നീതീകരണത്തെ കുറിച്ചാണ്. പാപക്ഷമ മാത്രമല്ല, പാപം ചെയ്യാത്തവരെ പോലെ ദൈവം നമ്മെ നീതീകരിച്ച് നിർത്തും.
റോമലേഖനം
5 നമ്മോട് പറയുന്നത് എന്താണ്? വിശ്വാസത്താൽ ദൈവത്തോടുള്ള നീതീകരണം നടന്നതിനു ശേഷം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്.
റോമൻസ് 5:9, the blood of Jesus has justified me as if I've never sinned in my life.
റോമലേഖനം 5:9 എന്നെ പഠിപ്പിക്കുന്ന കാര്യം, ജീവിതത്തിൽ ഒരു സന്ദർഭത്തിൽ പോലും പാപം ചെയ്യാത്തവരെ പോലെ യേശുവിന്റെ രക്തം എനിക്ക് ദൈവത്തോട് നിരപ്പ് നൽകി കഴിഞ്ഞു.
സ്റ്റെപ്പ് 6.
ആറാമത്തെ പടി,
14:14, സിൻ ഷാൽ നോട്ട് റൂൾ ഓവർ യു.
ആറാം അധ്യായത്തിന്റെ 14-ാണ് നാം മുമ്പേ ഉദ്ധരിച്ചത്. പാപത്തിന് എന്റെ മേല് കർത്തൃത്വം
ഇല്ലാത്തവരവസ്ഥ.
നിനക്ക് പാപത്തെ ജയിക്കുവാൻ കഴിയും.
നൗ സ്റ്റെപ്പ് 7.
ഏഴാമത്തെ പടി,
ലെറ്റ്സ് ആസ്ക് എ സിമ്പിൾ ക്വസ്റ്റ്യൻ.
ലളിതമായിരിക്കുന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ.
Does step 7 come before step 6 or after step 6?
ഏഴാമത്തെ പടി ആറാമത്തെ പടിക്ക് മുൻപാണോ വരുന്നത്, പിൻപാണോ? വിഷമം പിടിച്ചൊരു ചോദ്യമല്ലേ? മനസ്സിലായി പറഞ്ഞു. ആലോചിച്ച് പറഞ്ഞാൽ മതി കേട്ടോ, കുറെ നേരം. അതായത് ഏഴാമത്തെ പടി ആറാമത്തെ പടിക്ക് ശേഷമാണോ വരുന്നത് അതോ അതിന് മുൻപാണോ വരുന്നത്? എളുപ്പം അല്ലല്ലേ, കുറച്ച് നേരം കുഞ്ഞുങ്ങളോട് എന്നാ ചോദിക്കാം. സെവന്റ് സ്റ്റെപ്പ് ആറാമത്തെ സ്റ്റെപ്പിന് അത് കഴിഞ്ഞാണോ വരുന്നത് അതോ അതിന് മുമ്പാണോ? ഏതാ ആദ്യം വരുന്നത്? ആദ്യത്തെ പടി ഏതാ? ശിശുക്കളുടെയും മുലപിടിക്കുന്നവരുടെയും വായിൽ ബലം നിയമിച്ചിരിക്കുന്നവന് പ്രായമുള്ളവർക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ എന്നാലും ഒരു സംശയം. കാരണം
ഈ
കാരണം സഹോദരനെ കുടുക്ക ചോദ്യം എല്ലാം ചോദിക്കായിരിക്കും, ചാടിക്കേറി ഒന്നും മറുപടി പറയണ്ട. കുഞ്ഞുങ്ങളോട് ചോദിച്ചെങ്കിലേ ചിലപ്പോൾ ലളിതമായ ഉത്തരം
കിട്ടുകയുള്ളൂ.
ഞാൻ ഇടയ്ക്ക് ഓർപ്പിക്കാം, ദൈവവചനം എഴുതിയിരിക്കുന്നത് ശിശുക്കളുടെ മനസ്സുള്ളവർക്ക് വേണ്ടിയാണ്.
Step 7 is legalism.
ഏഴാമത്തെ പടി എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയ ആ വലിയ പ്രശ്നമാണ്. എന്താണെന്നറിയാം? പരിശുദ്ധ.
You seek for victory over sin, but you try to do it under the law.
പാപത്തിൽ നിന്നുള്ള മോചനം, സ്വാതന്ത്ര്യത്തിന്, ജയത്തിനായിട്ട് എന്റെ മനസ്സ് വെച്ചിരിക്കെ തന്നെ ന്യായപ്രമാണ പ്രകാരം അതിനെ അന്വേഷിക്കുക.
Then you die to that.
അതിനെ മരിക്കുന്ന ഒരു അനുഭവം പറഞ്ഞിരിക്കുന്നു. അതിന് ശേഷം മുൻപോട്ട്
പോകുക. Verse 4, you die to the law. Romans 7:4, and you are married to Christ.
7-ന്റെ 4-ൽ നമ്മൾ കാണുന്ന ഇതാണ്. അതുകൊണ്ട് ന്യായപ്രമാണ സംബന്ധമായി ദൈവത്തിന് ഫലം കായ്ക്കുവാൻ നമ്മൾ മരിച്ചു.
And now before you get into step 8 of life in the spirit.
ആത്മാവിലുള്ള ജീവിതമാണ് 8-ാം അധ്യായത്തിലെ ആ പടി.
അതിലേക്ക്
കടക്കുന്നതിന് മുൻപേ,
this latter half of first chapter 7 is verse 14-25.
റോമലേഖനം 7-ന്റെ 14 മുതൽ 25 വരെയുള്ള ആ രണ്ടാമത്തെ ഭാഗം, ഏഴാമത്തെ പടിയുടെ
ഡീലിംഗ് വിത്ത് ദീസ് ടു തിങ്സ് വി ഫൈൻഡ് ഇൻ ഔർ ലൈഫ്.
കർത്താവിലേക്ക് വന്ന നമ്മുടെ ജീവിതത്തിൽ പരസ്പരം പോരാടുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നത്.
I agree with God's law, verse 16, last part, that it is good.
16-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിന്റെ ന്യായപ്രമാണം നല്ലതാണ് എന്ന ഉള്ളം കൊണ്ട് ഞാൻ സമ്മതിക്കുന്നവനാണ്.
But I'm doing what I don't like to do, verse 16.
എന്നാൽ ഞാൻ ഇച്ഛിക്കാത്ത തിന്മയാണ്, ആഗ്രഹമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തു വരുന്നത്.
Verse 19, the good that I want to do, I don't do.
പത്തൊമ്പതാം വാക്യം ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യുന്നില്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത്.
I practice what I don't want to do.
പൗലോസ് തന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഞാൻ ചെയ്തു പോകുന്നത്.
So I find in me a principle, verse 21, that I want to do good, but evil is present in me.
നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ എന്നിൽ തിന്മ ഉണ്ട് എന്നുള്ള ഒരു പ്രമാണം കണ്ടെത്തുന്നു.
We come back to the first question.
ആ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ മടങ്ങി വരുന്നു.
The step 7 come after step 6 or before?
ആറാമത്തെ പടിക്ക് ശേഷമാണോ ഏഴ് വരുന്നത്, അതോ ഏഴിന് ശേഷമാണോ ആറാമത്തെ പടി?
This is the confusion in the minds of some people.
പല വിശ്വാസികളുടെയും മനസ്സിലുള്ള ആ ചിന്താക്കുഴപ്പം ഇതാണ്.
If sin doesn't have dominion over me, I shouldn't be having any of these experiences.
പാപത്തിന് എന്റെ മേൽ കർത്തൃത്വം ഇല്ല എന്ന് ആറാമത്തെ പടിയുടെ പതിനാലാം വാക്യത്തിൽ നമ്മൾ കണ്ടല്ലോ. അങ്ങനെയാണെന്ന് വരിപ്പിന്റെ ഏഴാം അധ്യായത്തിലെ ഈ പോരാട്ടത്തിന്റെ അർത്ഥം എന്താണ്?
This comes after steps.
ആറാമത്തെ പടിക്ക് ശേഷം തന്നെയാണ് ദൈവാത്മാവ്.
Even the man who has finished with the rulership of sin in his life.
പാപത്തിന്റെ ആധിപത്യം, കർത്തൃത്വം, അതിനോട് വിട പറഞ്ഞ മനുഷ്യന്റെ ജീവിതത്തിലും നന്മ ഒട്ടും വസിക്കാത്ത ഒരു ജഡത്തിലാണ് അവൻ തുടർന്നും ജീവിക്കുന്നതെന്നുള്ള സത്യം മറക്കരുത്.
He says there's a law in my body waging war against, verse 23, against the law of my mind.
എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന ഒരു പ്രമാണം എന്റെ ശരീരത്തിൽ എന്റെ അവയവങ്ങളിൽ ഉണ്ട് എന്ന് ഞാൻ കണ്ടെത്തുന്നു. ഇനിമേലാൽ എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കോപിഷ്ഠനാകുവാൻ എനിക്ക് ആഗ്രഹമില്ല. എന്നാൽ ചില സമയത്ത് ഞാൻ കോപിച്ചു പോകുന്നു എന്നുള്ള ദുരവസ്ഥ ഞാൻ കാണുന്നു.
റോമലേഖനം
6 ശേഷമാണോ ഇത്, അതോ അതിന് മുൻപ് കണ്ട് നടന്ന കാര്യമാണോ? ആറാമത്തെ ശേഷമാണ് ഇത് ഏഴ് കേട്ടോ.
Sin is not my master.
പാപം എന്റെ യജമാനല്ല. എന്നാൽ
I slip up because I have this flesh.
ഈ ജഡത്തിൽ ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം ചില സമയത്ത് ഞാൻ വീണു പോകുന്നു എന്നുള്ളതും.
I never want to lust with my eyes for the rest of my life.
ഇനിയുള്ള എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്റെ കണ്ണുകൾ കൊണ്ട് മോഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
Sometimes I
slip. എന്നാൽ ചില സമയത്ത് ഞാൻ വീണു പോകുന്നു.
The flesh is like this.
നമ്മുടെ ജഡം ഈ തരത്തിലുള്ളതാണ്.
Is he happy with this?
ഈ ഒരു അവസ്ഥയിൽ താൻ സന്തുഷ്ടനാണോ?
Some people are.
ചില ആളുകൾ ആ അവസ്ഥയിൽ തുടരാൻ സന്തുഷ്ടരാണ്.
That's okay. The blood of Jesus cleanses me. I'm all right.
അവർക്ക് പറയാനുള്ള എന്നറിയാം, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു, ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ പറ്റൂ.
Paul is not like that.
പൗലോസ് അങ്ങനെ തൃപ്തിപ്പെടുന്ന ഒരു
മനുഷ്യനായിരുന്നില്ല.
24 വാക്യത്തിൽ അവന്റെ കരച്ചിൽ ശ്രദ്ധിക്കുക, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിന് അധീനമായിരിക്കുന്ന ഈ ശരീരത്തിൽ നിന്നെ ആരാണ് വിടുവിക്കാൻ പോകുന്നത്?
Thanks be to God, verse 25, one day Jesus will set me free from this wretched body.
25th വാക്യം നമുക്ക് നൽകുന്ന ഉത്സാഹം എന്താണ്? കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം, ഒരു ദിവസം ഈ കർത്താവ് എന്നെ ഈ അരിഷ്ടതയിൽ നിന്നും വിടുവിക്കാൻ പോകുകയാണ്.
But till I get my new body, what will I do?
എന്നാൽ എനിക്കൊരു പുതിയ ശരീരം, തേജസ്കരിക്കപ്പെട്ട ശരീരം കിട്ടുന്നതുവരെ ഞാൻ എന്ത് ചെയ്യും?
There's this conflict in my life.
എന്റെ ജീവിതത്തിൽ ഈ സംഘർഷം, ഈ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കും.
So then, what shall I do?
25th വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം, ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ
വിത്ത് മൈ മൈൻഡ് ഐ കണ്ടിന്യൂ ടു ചൂസ് ദ ലോ ഓഫ് ഗോഡ് ഓൾ ദ ടൈം.
എന്റെ ബുദ്ധി കൊണ്ട് എല്ലാ സമയത്തും ദൈവത്തിന്റെ പ്രമാണത്തെ ഞാൻ മുറുകെ പിടിക്കും, സേവിക്കും.
മൈ ഫ്ലഷ് will only serve the law of sin. I can never change.
എന്റെ ജഡത്തെ സംബന്ധിച്ചിടത്തോളം വീഴ്ച സംഭവിച്ച ജഡത്തിന് പാപത്തിന്റെ പ്രമാണത്തെ സേവിക്കുവാനേ കഴിയുകയുള്ളൂ. ചിലപ്പോഴൊക്കെ ഞാൻ വീണുപോയി എന്ന് വന്നേക്കാം.
My mind is set.
എന്നാൽ എന്റെ മനസ്സ് ദൈവത്തിന്റെ കാര്യത്തിൽ ഉറപ്പിച്ചിരിക്കുകയാണ്.
If you live like this,
പൗലോസിനോട് ഞാൻ ചോദിക്കുകയാണ്, സഹോദര,
don't you feel condemned?
ഇങ്ങനെ നീ ജീവിച്ച് പോന്നാൽ, തുടർന്നാൽ നിനക്ക് ഉള്ളിൽ ഒരു കുറ്റബോധം ഇല്ലേ?
He knows you'll ask that question, so he says,
നമ്മൾ ആ ചോദ്യം തന്നോട് ചോദിക്കുമെന്ന് പൗലോസിനെ നല്ലപോലെ അറിയാം.
So he says, no, verse 1, there is no condemnation.
എട്ടാം അധ്യായത്തിൽ തുടർന്ന് ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. ആ ചോദ്യം ചോദിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, പൗലോസ് നമ്മളോട് പറയും, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ള ആരെങ്കിലും ഉണ്ടോ? അവർക്ക് ഒരു കുറ്റമില്ല, ഒരു ശിക്ഷാവിധിയുമില്ല. യേശു ആണ് എന്റെ ഇടയൻ.
But there is this flesh in me.
എന്നാൽ എന്നിലുള്ളതായിരിക്കുന്ന ആ ജഡമുണ്ടല്ലോ.
One day when God removes it, I want it to be removed. One day it's removed. I tell you, I will be like Jesus.
ആ ജഡമാണ് ഇന്ന് പൂർണ്ണമായി ദൈവേഷ്ടം ചെയ്യുന്നതിൽ നിന്നെ തടയുന്നത്. ഒരു ദിവസം ആ ജഡം മാറിയിട്ട് എനിക്ക് വിൺമയമായ ഒരു ശരീരം കിട്ടും, അന്ന് ഞാൻ യേശുവിനെ പോലെ. എന്നാൽ അതുവരെ
ഐ പ്യൂരിഫൈ മൈസെൽഫ് ആൻഡ് ഐ ബിക്കം എ ലിറ്റിൽ ബെറ്റർ എവറി ഡേ.
അതുവരെയും യോഹന്നാൻ മൂന്നിൽ നാം കാണുന്ന പോലെ ഈ പ്രത്യാശ ഉള്ളിലുള്ളവരൊക്കെ അവൻ നിർമ്മലായിരിക്കുന്ന പോലെ ദിനം പ്രതി തങ്ങളെ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ടിരിക്കും.
മേ ബി നോട്ട് എവറി ഡേ,
എല്ലാ ദിവസവും ഒരു പക്ഷേ അത് നടന്നു വരികയില്ല.
ഓവർ എ പീരിയഡ് ഓഫ് ടൈം,
ഒരു ദിവസം കൊണ്ട് ഈ കാര്യം സാധിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. ഒരു കാലഘട്ടം കൊണ്ട് ഇതിൽ മനസ്സ് വെച്ചിരിക്കുന്നവരുടെ ജീവിതത്തിൽ പടിപടിയായിട്ടുള്ള വിശുദ്ധിയിൽ നിർമ്മലയിലുള്ള വളർച്ചയുണ്ട്. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് പറയുവാൻ ധൈര്യമുണ്ടോ? കർത്താവ് ആയുസ്സു തന്നാൽ, യേശു മടങ്ങി വരാൻ താമസിച്ചാൽ, ഇന്നേക്ക് അഞ്ചു വർഷത്തിന് ശേഷം നിങ്ങൾ എന്നെ ഈ നിലയിൽ കാണുകയില്ല, വ്യത്യസ്തനായ ഒരു സഹോദരൻ സഹോദരിയായി നിങ്ങൾ എന്നെ കാണും.
I want to tell you my brothers and sisters, God is on your side against the flesh.
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അവസാനമായി ഈ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. പിശാചിനെതിരെ എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും ദൈവം നിങ്ങളുടെ പക്ഷത്താണ്.
You know, like a farmer who takes care of his precious plants.
ഒരു കൃഷിക്കാരൻ തന്റെ വിലയേറിയ സസ്യങ്ങൾക്ക് വൃക്ഷങ്ങൾക്ക് വേണ്ട പരിചരണം നൽകുന്നത് പോലെ ആ ചെടികളെ നശിപ്പിക്കുന്നതായിരിക്കുന്ന കീടങ്ങൾക്കെതിരെ ശക്തിയുള്ളതായിരിക്കുന്ന ആ മരുന്ന് തളിക്കുന്ന കൃഷിക്കാരനെ പോലെ ശക്തിയുള്ളതായിരിക്കുന്ന ആ മരുന്ന് തളിക്കുമ്പോൾ കൃഷിക്കാരൻ ചെടി നശിപ്പിക്കാൻ ഉദ്ദേശിച്ചല്ല അത് ചെയ്യുന്നത്. ചെടിയെ കാർന്നു തിന്നുന്ന കീടങ്ങളെ നശിപ്പിക്കുകയാണ് അവന്റെ ലക്ഷ്യം.
This insecticide that's being pumped.
ശക്തിയേറിയ മരുന്നുകൾ അതിലേക്ക് പമ്പ് ചെയ്യുന്ന സമയത്ത്
like the strong words you hear in the church.
സഭയിൽ നിങ്ങൾ പലപ്പോഴും കേൾക്കുന്ന വചനങ്ങൾ, നിങ്ങളിലുള്ളതായിരിക്കുന്ന രോഗാണുക്കളെ കീടങ്ങളെ നശിപ്പിക്കുവാനുള്ള ദൈവത്തിന്റെ ശക്തിയേറിയ കീടനാശിനികളാണ് എന്നറിയണം.
Behind those words the Lord says, I'm not against you my child, I'm against those little insects.
ശക്തിയുള്ള കീടനാശിനി പോലെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന ദൈവത്തിന്റെ മൂർച്ചയുള്ള വചനങ്ങളെക്കുറിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളിലുള്ള തിന്മയെ നീക്കുവാൻ, നിങ്ങളെ വളർത്തുവാൻ ദൈവം അയക്കുന്ന ദൈവത്തിന്റെ ജീവ സന്ദേശമാണ്.
എന്റെ
ജീവിതത്തെ കാർന്നു നിന്ന നിന്റെ വളർത്തിയെ ഹനിക്കുന്നതായിരിക്കുന്ന കീടങ്ങൾക്കെതിരെയാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്.
If you understand this, it is the way to a liberated Christian life.
ഈ സത്യം നിങ്ങൾ ഗ്രഹിക്കുകയാണെങ്കിൽ, ഉൾക്കൊള്ളുകയാണെങ്കിൽ, തികച്ചും സ്വാതന്ത്ര്യമുള്ളതായ അനുഗ്രഹീതമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിപ്പാൻ കഴിയും.
ഐ താങ്ക് ഗോഡ് ഫോർ ദി ഓണസ്റ്റി ഓഫ് ദി അപ്പോസ്റ്റൽ പോൾ.
അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ കാണുന്ന സത്യസന്ധതയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
ഹിസ് ഓണസ്റ്റി ഹാസ് സെറ്റ് മീ ഫ്രീ.
ആ ദൈവദാസനിലുള്ള പരമാർത്ഥതയാണ് എന്റെ ജീവിതത്തെ സ്വതന്ത്രമാക്കിയത്.
When I am honest with other people, it will set them free.
ഞാൻ മറ്റുള്ളവരോട്, എന്റെ സഹോദരങ്ങളോട് ഞാൻ സത്യസന്ധയുള്ള മനോഭാവം കാണിക്കുമ്പോൾ ആ സത്യസന്ധതയാണ് അവരെ സ്വതന്ത്രരാക്കാൻ പോകുന്നത്.
And when you stop pretending and you're honest,
നിങ്ങൾ അഭിനയിക്കുന്നത് നിർത്തിയിട്ട് സത്യസന്ധരാകുവാൻ തീരുമാനിച്ചാൽ.
I remember in a meeting.
ഒരു മീറ്റിംഗിനെ കുറിച്ച് ഞാൻ ഓർക്കുന്നു.
It was in another country.
ഇന്ത്യയിലല്ല, മറ്റൊരു രാജ്യത്തെ കാര്യമാണ്.
One brother got up to testify.
ഒരു സഹോദരന് സാക്ഷ്യം പറയുവാൻ എഴുന്നേറ്റ് നിന്നു.
He said, every day I come back from work and I say, I won't get angry with my children today.
ഞാൻ ജോലി കഴിഞ്ഞ് എല്ലാ ദിവസവും എന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ആത്മാർത്ഥയോട് ഇങ്ങനെ തീരുമാനിച്ചാണ് വരുന്നത്, ഇന്നെങ്കിലും ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് കോപിക്കുകയില്ല. കൊച്ചു കുഞ്ഞുങ്ങളുള്ള ഒരു സഹോദരനായിരുന്നു. ഇങ്ങനെ തീരുമാനിച്ചൊക്കെ വരികയാണെങ്കിലും ഞാൻ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലെത്തുന്നു, ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് കോപിച്ചു പോകുന്നു.
ടുഡേ ഐ ഫിനിഷ്ഡ് മൈ വർക്ക്.
ഇന്ന് ഞാൻ എന്റെ ജോലി കഴിഞ്ഞ്
ഡ്രൈവിംഗ് ഹോം,
ഞാൻ വീട്ടിലേക്ക് വണ്ടി ഓടിച്ചു വന്നപ്പോൾ എന്റെ കുഞ്ഞുങ്ങളോട് ഇന്ന് ഞാൻ കോപിക്കയില്ല എന്ന് ഹൃദയത്തിൽ തീരുമാനിച്ചാണ് ഞാൻ വണ്ടി ഓടിച്ചത്. ഇത്രയും പറഞ്ഞതിന് ശേഷം അവൻ നിന്ന് കരയാൻ തുടങ്ങി. എന്നാൽ ഇന്ന് ഞാൻ വീണുപോയി. ആ വാക്കുകൾ അവന് ഗദ്ഗദ കണ്ഠനായി മാത്രമേ പൂർത്തിയാക്കാൻ
കഴിഞ്ഞുള്ളൂ.
വാക്കുകള് തൊണ്ടയിൽ ഉടക്കുന്നത് പോലെ കണ്ണുനീര് അവന്റെ കണ്ണുകളിൽ നിന്ന് വന്നു, അവൻ വിതുമ്പി
കരയുകയായിരുന്നു.
ദൈവത്തിന്റെ കൃപയും ഞാനുമുള്ള മൂത്ത ഒരു സഹോദരൻ ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരനായ സഹോദരൻ ഇരിക്കുവാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, സഹോദര നിർത്തിക്കളയല്ലേ, ഇരിക്കാൻ വരട്ടെ.
യു സേ വൺ മോർ സെന്റൻസ് ദെൻ സിറ്റ് ഡൗൺ.
ഒരു വാചകം കൂടെ പറഞ്ഞിട്ട് എന്നെ ഇരിക്കാവോ.
സേ ബട്ട് ഇറ്റ് വിൽ നോട്ട് ബി ലൈക് ദിസ് ഫോർഎവർ.
നീ പറയേണ്ട വാചകം ഇതാണ്, ഇന്ന് ഞാൻ വീണെന്നുള്ളത് സത്യമാണ്, എന്നാൽ എല്ലാ കാലത്തും ഈ അവസ്ഥ തുടരുകയില്ല.
വൺ ഓഫ് ദീസ് ഡേയ്സ്,
ഈ ദിവസങ്ങളിൽ ഒന്നിൽ,
ഐ വിൽ ഓവർകം,
ഞാൻ ജയിക്കുക തന്നെ ചെയ്യും.
ഹി സെഡ്,
അവൻ അത് പറഞ്ഞിട്ടാണ് ഇരുന്നത്. അത് കഴിഞ്ഞാണ് അവൻ ഇരുന്നത്.
ഐ ബിലീവ് ദാറ്റ് ബ്രദർ മേബി 5 ഇയേഴ്സ് ലേറ്റർ കേം ടു വിക്ടറി.
ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, പിറ്റേ ദിവസമായിരിക്കില്ല, ഒരുപക്ഷെ 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കാം. അങ്ങനെ ദൈവസനിൽ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ ആ സഹോദരന് മക്കളോട് കോപിക്കുന്നതിൽ നിന്നും പൂർണ്ണമായിട്ട് അവൻ ജയം നേടി.
ബട്ട് ഹി വുഡ് നെവർ ഹാവ് കം ദേർ ഇഫ് ഹി ഹാഡ് നോട്ട് കൺഫെസ്ഡ് ഹിസ് ഹോപ്പ് ദാറ്റ് ഗോഡ് ഈസ് ഓൺ ഹിസ് സൈഡ് അഗൈൻസ്റ്റ് ദി സിൻ ഇൻ ഹിസ് ഫ്ലെഷ്.
തന്റെ ജഡത്തിലുള്ളതായിരിക്കുന്ന പാപത്തിനെതിരെ ദൈവം തന്റെ പക്ഷത്താണ്, തനിക്ക് അനുകൂലമാണ് എന്നുള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ സത്യം അവന്റെ നാവുകൊണ്ട് അവൻ ഏറ്റുപറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു നാളും അവനൊരു ജയജീവിതത്തിലേക്ക് വരികയില്ല.
റോമലേഖനം
10:9 വാക്യം എന്താണ് നമ്മോട് പറയുന്നത്? ഹൃദയം കൊണ്ട് നാം വിശ്വസിക്കുന്നു, വായ് കൊണ്ട് നാം ഏറ്റുപറയുന്നു, അതാണ് രക്ഷ ഉളവാക്കുന്നത്. രക്ഷയ്ക്കായി നാവുകൊണ്ട് ഏറ്റ് ഞാൻ ആ സംഭവത്തിൽ നിന്ന് ഞാൻ ഒരു കാര്യം പഠിച്ചു.
ഇറ്റ്സ് നോട്ട് ഇനഫ് ടു ബിലീവ് ഇൻ ദ ഹാർട്ട്,
ഹൃദയത്തിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ.
യു മസ്റ്റ് കൺഫെസ് ഇറ്റ് വിത്ത് യുവർ മൗത്ത്.
റോമലേഖനം 19 നമ്മോട് പറയുന്നത് പോലെ നാം നമ്മുടെ നാവുകൊണ്ട് ഏറ്റു പറയുകയും ചെയ്യണം.
വി മേ നോട്ട് ബി ഏബിൾ ടു കൺഫെസ് ഇറ്റ് ഇൻ ഫെയ്ത്ത്,
വിശ്വാസത്താൽ അത് ഏറ്റു പറയുവാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞെന്ന് വരികയില്ല.
ബട്ട് വി കൻ കൺഫെസ് ഇറ്റ് ഇൻ ഹോപ്പ്,
വിശ്വാസം അല്പം കുറവെന്ന് തോന്നിയാലും പ്രത്യാശയോടെ അത് ഏറ്റു പറയണം.
ഫെയ്ത്ത് ഇസ് വാട്ട് ഐ ഹാവ് നൗ, ഹോപ്പ് ഇസ് വാട്ട് ഐ ബിലീവ് ഐ വിൽ ഗെറ്റ് ഇൻ ദ ഫ്യൂച്ചർ.
വർത്തമാനകാലത്ത് ഈ വാക്കുകൾ എന്നെ കൊണ്ട് പറയിക്കുന്നതാണ് വിശ്വാസം. എന്നാൽ വിശ്വാസത്തിന്റെ ഈ വാക്കുകൾ ഞാൻ പറയുമ്പോൾ ഞാൻ ഭാവിയിലേക്ക് ഉറ്റുനോക്കിയിട്ട് പ്രത്യാശയോടെയാണ് പറയുന്നത്. ദൈവം അത് സാധിപ്പിക്കും.
ഹാവ് യു റീഡ് ദിസ് വേഴ്സ്?
ഈ വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ?
ഇൻ ഹീബ്രൂസ് ചാപ്റ്റർ 10,
എബ്രായരുടെ 10:23 വാക്യം, പ്രത്യാശയുടെ സ്വീകാരം.
ഹോൾഡ് ഫാസ്റ്റ് നോട്ട് ടു ദ കൺഫെഷൻ ഓഫ് ഔർ ഫെയ്ത്ത് but to the confession of our hope.
23rd വാക്യം നമ്മോട് എന്താണ് പറയുന്നത്? നിങ്ങൾ വിശ്വാസത്തിന്റെ സ്വീകാരം മുറുകെ പിടിക്കുക എന്നുള്ളതല്ല, പ്രത്യാശയുടെ സ്വീകാരം എന്ന് പറഞ്ഞാൽ ഏറ്റുപറച്ചിലാണ്.
If you can't confess your faith yet, confess your hope.
നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് ഏറ്റുപറയുവാൻ ഇപ്പോഴും നിങ്ങൾക്ക് കഴിയുന്നില്ലെന്നുള്ളതാണ് നിങ്ങളുടെ സങ്കടമെങ്കിൽ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ, നിങ്ങളുടെ പ്രത്യാശ നിങ്ങൾ
hold fast to it until the day when hope becomes faith.
നിങ്ങളുടെ പ്രത്യാശ വിശ്വാസമായി തീരുന്ന നിമിഷം വരെ നിങ്ങൾ നിങ്ങളുടെ പ്രത്യാശയെ മുറുകെ പിടിക്കുക, ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുക, വിട്ടുകളയരുത്.
That's what I have done in many areas in my life.
എന്റെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഇതാണ് ഞാൻ ചെയ്തു വന്നത്.
Lord, I don't have faith right now because then I would have had it.
സാവേ, ഈ നിമിഷം ഞാനിത് പറയുന്ന നിമിഷം എന്നിൽ ആ ജീവനുള്ള വിശ്വാസമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയുന്ന കാര്യം എന്റെ സ്വന്തമായല്ലോ. എന്നാൽ ഇപ്പോൾ എനിക്ക് പ്രത്യാശയുണ്ട്.
യു വിൽ ഡെലിവർ മീ ഫ്രം ദിസ്,
ഈ കാര്യത്തിൽ നിന്ന് നീ പൂർണ്ണമായി എന്നെ വിടുവിക്കും, ഞാൻ ജയിക്കും എന്നുള്ള പ്രത്യാശ എന്റെ ഉള്ളിലുണ്ട്.
ഗോഡ് ഈസ് ഓൺ മൈ സൈഡ് അഗൈൻസ്റ്റ് ദി ഡെവിൾ,
പിശാചിനെതിരെ ദൈവം എന്റെ പക്ഷത്താണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഗോഡ് ഈസ് ഓൺ മൈ സൈഡ് അഗൈൻസ്റ്റ് ദി സിൻ ഇൻ മൈ ഫ്ലെഷ്,
എന്റെ ജഡത്തിലുള്ള പാപത്തിനെതിരെ എന്റെ പിതാവ് എന്റെ പക്ഷത്തുണ്ട്.
ഗോഡ് ഈസ് ഓൺ മൈ സൈഡ് അഗൈൻസ്റ്റ് ദി സിക്നെസ് ഇൻ മൈ ബോഡി,
എന്റെ ശരീരത്തിലുള്ളതായ രോഗത്തിനെതിരെ ദൈവം എന്നോട്.
ഗോഡ് ഈസ് ഓൺ മൈ സൈഡ് അഗൈൻസ്റ്റ് ദി ഡിപ്രഷൻ ഇൻ മൈ മൈൻഡ്,
എന്റെ മനസ്സിലെ കൂടെ കൂടെ എന്നെ അലട്ടുന്നതായിരിക്കുന്ന ആ മാനസികമായ തകർച്ചയുടെ വേളയിലും ദൈവം എന്റെ പക്ഷത്തുണ്ട്.
ഗോഡ് ഈസ് ഓൺ മൈ സൈഡ് അഗൈൻസ്റ്റ് എവറി റെച്ചഡ് തിങ് ദാറ്റ് ഐ ഗോട്ട് ഫ്രം ആദം ഇൻ മൈ ഫ്ലെഷ്,
എന്റെ ജഡത്തിൽ ആദാമിൽ നിന്ന് ഞാൻ പൈതൃകമായി കൈവശമാക്കിയ എല്ലാറ്റിനുമെതിരെ എന്റെ പക്ഷത്ത് ദൈവം എന്നോടൊപ്പമുണ്ട്.
ഐ ഷാൽ ബി ആൻ ഓവർകമർ,
ഞാനൊരു ജയാളിയായി തീരും നിശ്ചയം.
യു നോ, വെൻ ദി നീഗ്രോ സ്ലേവ്സ്, ദി ആഫ്രിക്കൻ അമേരിക്കൻ സ്ലേവ്സ് ഇൻ 200 years ago in America,
അമേരിക്കയിലെ ഏതാണ്ട് 200 വർഷങ്ങൾക്ക് മുൻപ് ദീർഘനാളുകൾ അടിമകളായിരുന്ന ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന അമേരിക്കക്കാരുടെ ചരിത്രം.
They used to sing a song.
അവരിങ്ങനെ ഒരു പാട്ട് പാടുമായിരുന്നു.
Favorite song.
അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനങ്ങളിൽ ഒന്നായിരുന്നു.
We shall overcome.
നമ്മൾ പലരും അത് കേട്ടിട്ടുണ്ട്.
We shall overcome and we shall overcome someday.
ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ ജയിക്കും, ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങൾ നിശ്ചയമായും ജയിക്കും. ആത്യന്തികമായി അവർ പാടിയത് സത്യമായി, അവരുടെ പ്രത്യാശ സത്യമായി. അത് നൂറുകണക്കിന് വർഷങ്ങൾ എടുത്തെങ്കിലും അത് ഫലപൂർത്തിയിൽ. അവരിൽ പലരും വളരെ ലളിതമായ നിലയിൽ ദൈവത്തെ ഭയപ്പെട്ട വിശ്വാസികളായിരുന്നു. അവരുടെ കഷ്ടത സ്വർഗത്തിലെ ദൈവം കണ്ടു.
God saw the suffering of his people in Egypt.
മിസ്രയീമിലുള്ള ദൈവത്തിന്റെ ജനത്തിന്റെ കരച്ചിൽ കേട്ടവനായ ദൈവം.
God sees your slave.
നിങ്ങൾ എന്തിനൊക്കെ അടിമകളായിരിക്കുന്നു, നിങ്ങളുടെ ഉള്ളിലെ ഞരക്കം അറിയുന്നവനായ
ദൈവം. Jesus name.
യേശുവിന്റെ നാമത്തിൽ ഈ സമയം ഞാൻ നിങ്ങളോട് പറയട്ടെ,
you will be free.
നിങ്ങൾ സ്വതന്ത്രരാകും.
Please be merciful to others around you.
നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങൾ കാണുന്ന മറ്റുള്ളവരോട് എത്രയും കരുണയുള്ളവരായിരിക്കുക.
Because God has been so merciful to you.
നിങ്ങളോട് ദൈവം എത്രയധികം കരുണ കാണിച്ചിരിക്കുന്നു. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സ്തുതിക്കാം.